ദൈവത്തിന് സ്തോത്രം. സമുദ്രനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരുടെ ഒരിക്കലൂടെ നിങ്ങളുടെ സഭയില് പ്രത്യേകിച്ച് ഈ ഭവനത്തില് ദേവദാസനോടും ദാസിയോടും അതുപോലെ പാസ്റ്റർ പൗലോസിനോടും തന്റെ കുടുംബത്തോടും മറ്റ് സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കർത്താവിന് സ്തുതിപ്പണ കർത്താവിയാക്കി വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് അവിടെ വന്നപ്പോൾ PDPC-യിലെ സഭായോഗത്തിന് അറ്റൻഡ് കഴിയും പാസ്റ്റർന്നില്ലായിരുന്നു. എന്നാൽ വളരെ സന്തോഷകരമായ അനുഭവമായിട്ട് ഞാൻ അവരെ മനസ്സിലാക്കി. ഇന്ന് വീണ്ടും ഈ രാത്രിയും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് കർത്താവ് നൽകുന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇവിടെ ഒരു വാക്യം ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ ഉദ്ദേശിക്കണം, അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. പലപ്പോഴും ബൈബിൾ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെസ്സേജിന്റെ നിലയിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തില്ലല്ലോ. പക്ഷെ വേറെ ദിവസം പഠനത്തിനകത്ത് ഒരു പ്രത്യേകത എന്നാ തിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിപ്പം ഉള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് ഇവിടെ വെച്ച് തന്നെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു നക്ഷൽ ഇങ്ങനെ പഠിച്ചു പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിലൂടെ പോയി പഠിക്കുന്നതാണ് എപ്പോഴും പ്രയോജനകരമാകുന്നത്. അല്ലാതെ ബൈബിൾ സ്റ്റഡീസ് എപ്പോഴും എവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാലും വളരെ എന്താ വിശാലമായിരിക്കും. എല്ലാം നമ്മുടെ സമയപരിധിക്കുള്ളിൽ പഠിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് പുരുഷാരത്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ദിവസങ്ങൾ തന്നെ കടന്നുപോയത് അറിഞ്ഞില്ല, ദിവസങ്ങൾ തന്നെ കടന്നുപോയത് അറിഞ്ഞില്ല. അത് നമുക്കിവിടെ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയും. അതുകൊണ്ട് അതൊന്നും ഇക്കാലത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വ്യാമോഹിക്കുന്നില്ല. എന്നാല് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് നമ്മൾ എന്തൊക്കെ ഒരു കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സഹായിക്കും. അല്ലെ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ജോലി നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ചെയ്യാറല്ലോ. ലീഡ് യു ഇൻ ടു ഓൾ ദ ട്രൂത്ത്. അങ്ങനെയാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്, അവൻ നിങ്ങളുടെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അപ്പോൾ ഒരു ബൈബിൾ ക്ലാസ്സോ ഒരു പ്രസംഗമോ ഒരു സഭായോഗത്തിന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോ ഒരു എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോ ഒന്നും നമ്മളുടെ ആത്മീയ ജീവിതത്തിന് പൂർണ്ണമായും പര്യാപ്തമല്ല. നിരന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വഴി നടത്തുന്ന അനുഭവം നമുക്ക് അത്യാവശ്യം. വളരെ പരിചിതമായ ഒരു വാക്യം ആണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. എഫേസ്യ ലേഖനം 6:10 അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 6:10 എപ്പോഴും നമ്മൾ വായിച്ച് കേൾക്കുന്ന ഒരു വാക്യമാണ്, എങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ
ഉദ്ദേശിക്കുന്നു.
കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് അവന്റെ ദൈവത്തിന്റെ സർവായുധ വർഗം കഴിച്ചു കൊള്ളു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നാം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്, അല്ലെങ്കിൽ നമുക്കൊരു എനിമി ഉണ്ട്, ഒരു പോരാട്ടമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും തന്നെയല്ല ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളെ ധരിക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് വേറെ രക്തങ്ങളോടല്ല. ഇതൊക്കെ വളരെ വിശാലമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്, എങ്കിലും ഞാനത് പറഞ്ഞു പോവുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് വേറെ രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാന്മ സേനയോടും മാത്രമേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു പോരാട്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗം കഴിച്ചുകൊള്ളുകയും. എന്നിട്ട് സർവായുധ വർഗത്തെ കുറിച്ച് പറയുകയാണ് നിങ്ങളുടെ അവിടെ പറയുന്നത് നിങ്ങളുടെ ആരോഗ്യ സത്യം. അപ്പോൾ ഒന്ന് നീതി എന്ന കവചം, പിന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാക്. നോക്കുക, നമുക്ക് ധരിക്കാൻ പറ്റും, നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ആയുധവും എന്തിനു വേണ്ടിയാണ്? പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഹോൾ ആർമർ, ശരിക്കും റോമൻ പടയാളിയുടെ ഒരു സോൾജിയറിന്റെ ഒരു ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇതെല്ലാം വായിച്ചു നോക്കിയാലും എല്ലാവരും ഫ്രണ്ടൊക്കെ കവർ ചെയ്യുന്നുണ്ട്, കൈകളൊക്കെ എല്ലാം കവർ ചെയ്യുന്നുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാവരും കവർ ചെയ്യുന്നുണ്ട്, യുദ്ധത്തിനോട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു ഒരു സ്ഥലം മാത്രം ഫ്രീ ആയിട്ട് കിടക്കുക, പുറകുവശം. എന്താണെന്നറിയാമോ, പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ വെട്ടുകൊണ്ട് ചത്തുപോകും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഇവിടുത്തെ എല്ലാ ആയുധങ്ങളും അല്ലെങ്കിൽ വിശ്വാസം എന്ന പരിചയ രക്ഷ എന്ന ശിരസ്ത്രം, തലയ്ക്കും ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, തലയ്ക്ക് ഹെൽമറ്റ് ഉണ്ട്, കൈകളിൽ വാളുണ്ട്, കാലിന് ചെരുപ്പുണ്ട്. പക്ഷേ എവിടെ ഒന്നും ഇല്ലാത്ത ഒരു വേറായിട്ട് കിടക്കുന്ന എവിടെയാണ്? പുറകുവശമാണ്. ദാറ്റ് മീൻസ് വേദവശം നമ്മളോട് പഠിപ്പിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കാനാണ്, അല്ലാതെ പിശാചിനെ കാണുമ്പോൾ ഓടിപ്പോകാനല്ല. പിശാചിനെ കാണാൻ കാണുമ്പോൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും പുറകിൽ നിന്ന് അവന്റെ തീയപ്പുകളെ നമ്മുടെ മേൽ അയക്കും, അതിന് സംശയമില്ല. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഒടുവിൽ എന്നാൽ 18-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത് എന്താണെന്ന് അറിയാമോ? നോക്കുക, എല്ലാ ആയുധവർഗങ്ങളും ധരിച്ചതിന് ശേഷം ഇതിനെയെല്ലാം പ്രയോജനകരമാക്കുന്നത് അല്ലെങ്കിൽ ഇതിനെയെല്ലാം പൂർത്തീകരിക്കുന്നത് അതല്ലെങ്കിൽ ഇതിനെ ശക്തമാക്കുന്നത് വേറെ പറഞ്ഞാൽ ഇത് പ്രായോഗികമാക്കുന്ന എന്താണെന്ന് അറിയാമോ? ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ആത്യന്തികമായി എന്ന് പറയുന്നു, സകല പ്രാർത്ഥനയാലും വ്യാസനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. അപ്പോൾ ഈ ഈ ഭാഗങ്ങൾ ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രമേ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആയുധവർഗം ധരിക്കേണ്ടതും സകല രീതി പ്രാർത്ഥനയിൽ ജാഗരിക്കേണ്ടതും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിക്കേണ്ടതിൻ്റെ ഒക്കെ കാരണം എന്താണ്? നമുക്ക് കാരണമായി കാണുന്നത് നമ്മുടെ നോട്ടമിട്ടിരിക്കുന്ന ഒരു ശത്രുവുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നോട്ടമിട്ടിരിക്കുന്ന ഒരു ശത്രുവുണ്ട്. എന്നാൽ സാത്താനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അവനെ ഒരു യുദ്ധവീരനായിട്ടല്ല. പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ സാത്താനെ മനസ്സിലാക്കിയിരിക്കുന്നത് അവൻ ഒരു യുദ്ധവീരനായിട്ടാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചിന്തിക്കാറുണ്ട്, ദൈവത്തെക്കാൾ ചിലപ്പോൾ സംസാരം കേട്ടുകഴിഞ്ഞാൽ ദൈവത്തെക്കാൾ ശക്തി ഈ പിശാചിനുണ്ടോന്ന് ചിലപ്പോൾ അത് തോന്നിപ്പോകും. അതുപോലെയാണ് നമ്മൾ പല സമയത്തും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വേദപുസ്തകം ശത്രുവിനെ അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവനൊരു യുദ്ധവീരൻ ആണെന്നല്ല, ഒരു ചതിയനായ ഒരു ഒളിപ്പോരാളിയാണെന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം, വേദപുസ്തകം പിശാചിനെ ഒരു യുദ്ധവീരനായി പ്രഖ്യാപിക്കുന്നില്ല. ശ്രദ്ധിക്കണേ, നമുക്കൊക്കെ പറ്റുന്നൊരു വലിയൊരു പാളിച്ച ഞാൻ പറയുന്നത്, വേദപുസ്തകം പിശാചിനെ ഒരു യുദ്ധവീരനായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ചതിയനായ ഒരു ഒളിപ്പോരാളിയാണ്, ഒരു വഞ്ചകനാണ്. ചില വാക്യങ്ങൾ നമ്മൾ വായിക്കാം. പുളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം.
വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൻ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു.
ഭൂവാസികളെ തെറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, ഹീസ് എ ഡിസീവർ. റെവലേഷൻ ചാപ്റ്റർ 13:14 ആണ് ഞാൻ പറഞ്ഞത്. അവൻ ജനങ്ങളെ വഞ്ചിക്കുന്നവനാണ്, അല്ലാതെ ജനങ്ങൾക്കെതിരെ പോരാടുന്നു എന്നുള്ളതല്ല അവിടെ വലിയ പ്രശ്നമായിട്ട് പറയുന്നതാണ്. ഒരു ഡിസീവറാണ് അവൻ, അല്ലെ? അവനൊരു വഞ്ചകനാണ്. ഇനി 2 കൊരിന്ത്യർ 2:11 2 കൊരിന്ത്യർ 2:11 അവന്റെ യുദ്ധത്തെ നമ്മൾ അറിയാത്തവരല്ലോന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവന്റെ തന്ത്രങ്ങൾ? ഹിസ് വൈൽസ് ഓർ ഡിസൈൻസ്. Designs to keep Satan from gaining the advantage over us, for we are not ignorant of his wiles. Avante tandrangal allengil avante vanjaneye kurichu nammal ariyathirullo. Vedavasam thodikkanum Satanante shaktiye kurichalla parayunnad endanu avante tandrangal vanjana. Ephesians nammal 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ഇപ്പോ വായിച്ച ഭാഗത്ത് അതിന്റെ verse 11 എന്താ കണ്ടത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പിൻ, അവന്റെ തന്ത്രങ്ങളോട്. ഇനി അവനൊരിക്കലും എന്താ നേരിട്ട് പോരാടാൻ, നമ്മുടെ അടുത്ത് പോരാടാനായിട്ട് അവന് വരത്തില്ല, അവനതിനുള്ള താല്പര്യമില്ല. അവൻ ഈ ഓൾവേസ് പ്രിറ്റൻഡ് ഇൻഫാക്റ്റിനോ അവൻ ഒരിക്കലും അവന്റെ വേഷത്തിൽ വരത്തുമില്ല. പൊന്നിട ടിവിയുടെ പരസ്യത്തിൽ വിടുന്നവരെ വന്നാലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവനെ കണ്ടു മനസ്സിലാക്കാൻ പാടും. പക്ഷെ അവൻ വരുന്നത് അങ്ങനല്ല. സെക്കൻഡ് കുറിച്ച് അബ്ദുല്ലാഹി ബിൻ വേഴ്സ് ഫോർട്ടിന് പറയുന്നത് അവൻ വിളിച്ചതൂതന്റെ വേഷത്തിൽ വിടുന്നതാണ് അല്ലേ. ദാറ്റ് മീൻസ് ഒരിക്കലും അവൻ അവനാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലല്ല വരുന്നത്. എപ്പോഴും വരുന്നത് എന്താണ്? വിളിച്ച ദൂതന്റെ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമ്മളോട് ഇടപെടുന്ന രീതിയിലാണ്. സോ അവന്റെ തന്ത്രങ്ങൾ, അവനൊരു പ്രിറ്റൻഡറാണ്. ഇൻഫാക്ട് ഹീ ഈസ് നോട്ട് വാട്ട് ഹീ ഷോസ് വാട്ട് ഹീ ഈസ് നോട്ട്. അവൻ എന്താണോ അതല്ല അവൻ കാണിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവനൊരു പ്രിറ്റൻഡറാണ്, അവനെപ്പോഴും അഭിനയിക്കുകയാണ്. അവിടെ പത്രോസിന്റെ 1 Petrus 5:8 വാക്യത്തിൽ അവൻ അലറുന്ന സിംഹം എന്ന പോലെ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്നറിയാതെ അത്തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അവൻ അലറുന്ന സിംഹം എന്ന പോലെ, അലറുന്ന സിംഹമാണെന്നല്ല അവിടെ പറയുന്നത്, സിംഹം എന്ന പോലെ. യഥാർത്ഥത്തിൽ ആരാണ് സിംഹം? യൂദയും സിംഹം നമ്മുടെ കർത്താവാണ്. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നു? അവൻ അതുപോലൊക്കെ ആക്ട് ചെയ്ത് നോക്കുക, പ്രിറ്റൻഡ് ചെയ്ത് നോക്കുക, സിംഹം അലറുന്ന പോലൊക്കെ ഒന്ന് അലറി നോക്കുക. നമ്മൾ പാവങ്ങൾ പേടിച്ച് അല്ലേ, നമ്മൾ ആ പാടെ പേടിച്ച് അവൻ സിംഹമാണെന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്ന് തന്നെയല്ല, അവൻ സിംഹമല്ലെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് അവിടെ എഴുതിയിരിക്കുന്നുണ്ടെന്നാണ്, അവൻ അലറുന്ന സിംഹം എന്ന പോലെ. ഈ സെപ്പറേറ്റ് രണ്ട്, ആരെ വിഴുങ്ങേണ്ടതെന്നറിയാം. എന്താണ് സിംഹം ആരെയും വിഴുങ്ങ നിങ്ങൾ കേട്ടിട്ടുള്ളൂ? സിംഹം ആരെയും വിഴുങ്ങത്തില്ല. അതിന്റെ അർത്ഥം എന്താ? അവൻ സിംഹമല്ലെന്ന. ഈ വേദപുസ്തകത്തിന്റെ ഇൻ ബിറ്റ്വീൻ എന്ന ആ ലൈൻസിന്റെ ആ ഇൻ ബിറ്റ്വീൻ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് വലിയ ആശ്വാസമായിരിക്കും. നമ്മളെ പുസ്തകം ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചങ്ങ് പോകുന്നതുകൊണ്ട് നമ്മൾ എന്തോ ഇത് പറഞ്ഞിരിക്കുന്നുള്ളൂ, നമുക്ക് പലപ്പോഴും ഓർക്കത്തില്ല, അറിയത്തില്ല. അത് പറ്റുന്ന പ്രശ്നം. അവൻ അകടുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആണെന്നാ. അല്ലാതെ സിംഹമൊന്നും അത്ര കൺഫ്യൂസ് ഒന്നും അല്ല. സിംഹം ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ കടിച്ചു കീറിയിരിക്കും. പക്ഷെ ഇവനെ സംബന്ധിച്ചോളം അവനെ കിട്ടുമോ, ഇവനെ കിട്ടുമോ, ഇങ്ങനെയുള്ള ഇരകളെ നോക്കി നടക്കുന്ന ഒരു സത്താണ്. ഇരകളെ നോക്കി നടക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? യാക്കോബിന്റെ ലേഖനം ജെയിംസ് ചാപ്റ്റർ 4:7 നമ്മൾ കാണുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നറിയാമോ, പിശാചി വരുമ്പോ നമ്മൾ ഓടണം അല്ലെ? അങ്ങനല്ല വേദസ്വം പറയുന്നത്. വേദസ്വം പറയുന്നത് എന്താണെന്ന് അറിയാമോ? പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, ഏതെങ്കിലും ഒരു സിംഹത്തോട് ആരെങ്കിലും എതിർത്ത് നിന്ന ഉടനെ സിംഹം ഓടിപ്പോകും. നോർമലി അവൻ സിംഹമാണെങ്കിൽ അത് ചെയ്യത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈസ് നോട്ട് എ ലയൺ അറ്റ് ഓൾ. അവനൊരു സിംഹം അല്ലെന്ന് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മള് ഇവനെ, ഈ ശത്രുവിനെ എന്താണ് മാഗ്നിഫൈ ചെയ്താണ് എല്ലാവരും കാണുന്നത്. വെൻ വി സ്പീക്ക് അബൌട്ട് സൈറ്റൻ, വെൻ വി ലുക്ക് അറ്റ് സൈറ്റൻ, ഓൾവേസ് വി ആർ എ മാഗ്നിഫൈ ഗ്ലാസ് അല്ലേ. അന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗ്ലാസ് വെച്ചുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. പ്രവാചകന്മാർ വന്നല്ലോ, നമ്മൾ കണ്ണിലോട്ട് ഫിറ്റ് ചെയ്ത് തരും. എന്താണ് നോക്ക് താത്ത, നോക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചു പോകുന്നത്. പക്ഷെ ഇൻഫാക്ട് വാട്ട് ഇസ് റിയാലിറ്റി? അതിന്റെ റിയാലിറ്റി അവന്റെ വലിപ്പമല്ല, അവന്റെ യുദ്ധമല്ല, അവന്റെ ശക്തിയല്ല. റിയാലിറ്റി എന്താണ്? പ്രോബ്ലം എന്താണ്? പ്രോബ്ലം അവന്റെ വഞ്ചനയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അലേർട്ടായിരിക്കണം. പിശാചിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ടെന്നല്ല എന്റെ അർത്ഥം. ഈ അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ്? ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് എന്നാ, പിന്നെ പിശാചിനെ നമ്മൾ നോക്കുക വേണ്ട, നോക്കുക വേണ്ടെന്നല്ല ദിവസം പറയുന്നത്. വേദോസം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അവന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്, അവൻ ഒരു ഒരു അലറുന്ന സിംഹമല്ല, അവൻ ഒരു ചതഞ്ഞരഞ്ഞ പാമ്പ. അതുകൊണ്ട് മനസ്സിലാക്കും, ഹീസ് എ ക്രഷ്ഡ് സ്നേക്, ക്രഷ്ഡ് എന്നാ സെർപ്പന്റ്, ക്രഷ്ഡ്. അവന്റെ തലയെ കർത്താവ് ചതച്ചു കളും അല്ലേ. സോ അവന് നമ്മളെ എന്താണ്, നമ്മളെക്കാൾ ബലമുള്ളവനോ അല്ലെങ്കിൽ ബലമുള്ളത് കൊണ്ടോ അല്ല, ഇപ്പോ അവൻ ആകെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? തന്ത്രങ്ങൾ ഉപയോഗിക്കുക, ചതിക്കുക, വഞ്ചിക്കുക എന്ന നിലയിലെ അവന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അവൻ ഒരിക്കലും ഒറിജിനൽ ആയിട്ട് ഒന്നും ചെയ്തില്ല. അവൻ എപ്പോഴും കൗണ്ടർ പീസിനെ ഉണ്ടാക്കുന്നു, എപ്പോഴും കൗണ്ടർ പീസിനെ ഉണ്ടാക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാന്നുള്ള അവന്റെ ഉള്ളതാണ് അവന്റെ ഏറ്റവും വലിയ പരിപാടി. സാത്താന്റെ ഏറ്റവും വലിയ പരിപാടി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് അതായത് ദൈവം എന്ത് ചെയ്യുന്നു അതിനെല്ലാം എന്ത് ചെയ്യുകയാണ്, അവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് അതായത് സുവിശേഷം മാത്യു ചാപ്റ്റർ 13:24-34 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈവൻ ഫോട്ടത്തിൽ നമുക്കറിയാവുന്നതാണ്, ആ ഭാഗങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവിടെ വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ് പറയുന്നത്. ഓരോ ഭാഗവും വ്യക്തമായിട്ട് ഇനി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ 27-ാമത്തെ ആദ്യം എന്താണ് അവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ ഭാഗം, വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെടുന്ന കാര്യമാണ്. വിത്ത് വിതച്ചു, എന്നാല് ദെൻ വി സി അവിടെ 14-ാമത്തെ വാക്യത്തിൽ എന്താണ്, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് തുല്യമാകുന്നു, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് ചതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരെ കൊണ്ട് കള വിതച്ചത്? കള ആരെങ്കിലും വിതച്ചത് നമ്മൾ കണ്ടോ? ഇല്ല. എന്ത് നല്ല വിത്താണ് നമ്മള്, കർത്താവ് നല്ല വിത്താണ് വിതച്ചത്. പക്ഷെ ഇടയ്ക്ക് എന്ത് കയറി വന്നിരിക്കുന്നു? കള കയറി വന്നിരിക്കുന്നു. കള കയറി വന്നതിന്റെ കാരണം എന്താണ്? കള തന്നെ ഉണ്ടായതല്ല, ഇത് ആരുടെയെങ്കിലും പ്രവൃത്തിയാണ്. ആരുടെ പ്രവൃത്തിയാണ്? ശത്രുവിന്റെ പ്രവൃത്തിയാണ്. കള വിതയ്ക്കുന്നത് എപ്പോഴും ശത്രുവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ആരാണ് കള വിതയ്ക്കുന്നത്? ശത്രുവാണ് വിതയ്ക്കുന്നത്. എന്നാൽ എപ്പോഴാണ് ശത്രു ഇത് വിതച്ചത്? മനുഷ്യൻ ഉറങ്ങുമ്പോൾ. അവിടെ ഏറ്റവും വലിയ പ്രശ്നം അത്, അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളുടെ ഒരു ചെറിയ ഉറക്കം എന്ത് സംഭവിക്കുന്നറിയാമോ? ശത്രുവിന് കള വിതയ്ക്കാനുള്ള സമയം കൊടുക്കുകയാണ്. ശത്രുവിന് കള വിതയ്ക്കാനുള്ള സമയം കൊടുക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? അതുകൊണ്ടാ പിശാചിന് അവന്റെ ഇടം കൊടുക്കരുത് എന്ന് പറയുന്നത്. പിശാചിന് അവന്റെ ഇടം, പിശാചിന് ഇടം കൊടുക്കരുത് എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഡോണ്ട് ഗിവ് ഹിസ് ഓപ്പർച്യൂണിറ്റി. പിശാചിന് അവന്റെ ഇടം കൊടുക്കരുത്. അവന് ഇടയ്ക്ക് ഒരു ചെറിയ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ കയറി എന്ത് ചെയ്യും? കള വിതയ്ക്കും, കൗണ്ടർ ഫീറ്റ്സ് ഉണ്ടാക്കും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, നിങ്ങളുടെ ശത്രുവായ പിശാച് അല്ലേ. ഉണർന്നിരിപ്പിൻ, വാച്ച്ഫുൾ ആയിരിക്കണം, വളരെ വാച്ച്ഫുൾ ആയിരിക്കണം, വളരെ എന്താ, വളരെ നമ്മള് അലേർട്ടായിരിക്കണം, വാച്ച്ഫുൾ ആയിരിക്കണം. എന്തിനു വേണ്ടി? എന്തുകൊണ്ട്? ശത്രു എപ്പോഴും കള വിതയ്ക്കാൻ കൗണ്ടർ ഫീറ്റ്സിനെ ഉണ്ടാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൗണ്ടർ ഫീറ്റ്സ് എല്ലാ തലത്തിലും ഉണ്ട്, എല്ലാ തലത്തിലും. വിശ്വാസികളുടെ വിശ്വാസികളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈവൻ ദ ബൈബിൾ സേസ് ദേർ ആർ കൗണ്ടർഫീറ്റ് മിനിസ്റ്റേഴ്സ്. ശുശ്രൂഷകന്മാരിലും ആരുണ്ടെന്നാ പറയുന്നത്? കൗണ്ടർഫീറ്റ്സ് ഉണ്ടെന്നാ പറയുന്നത്. പറയുന്നത് സെക്കൻഡ് കൊരിന്ത്യസ് ചാപ്റ്റർ 11, സെക്കൻഡ് കൊരിന്ത്യസ് ചാപ്റ്റർ 11 വേഴ്സ് 13-15. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തോലന്മാർ, കള്ള വേലക്കാർ. നോക്ക്, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തോലന്മാർ, കള്ള വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവർ. ആരെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്? പിശാച് ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? 11 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ കാണുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ. അപ്പോൾ ഒരാൾ കള്ളയപ്പോസ്തോലനാണോ ഇല്ലയോ എന്നറിയാൻ പ്രത്യേകിച്ചൊന്നും തിരക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി, സുവിശേഷത്തിന്റെ ആത്മാവിന് യോജിക്കാത്ത ഒരു യേശുവിനെയാണ് അയാൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ ആരാണ്? കള്ളയപ്പോസ്തോലൻ. സുവിശേഷത്തിന്റെ ആത്മാവിന് യോജിക്കാത്ത യേശുവിന്റെ പ്രസന്റ്, യേശുവിനെ പ്രസന്റ് ചെയ്യുന്നവരെ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. സുവിശേഷത്തിന്റെ ആത്മാവിന് യോജിക്കാത്ത, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രശ്നം കള്ളയപ്പോ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്, കള്ളയപ്പോ സോദന്മാര്. അതുകൊണ്ട് എല്ലാരെയും സംശയത്തോടെ നോക്കണമെന്നല്ല പറയുന്നത്, ആരെ നോക്കിയാ മതി. പ്രീച്ച് അനദർ ഗോസ്പൽ, വേറൊരു സുവിശേഷം, അല്ലെങ്കിൽ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ, വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ. എല്ലാ ആത്മാവിനെ ഒരുപോലെ വിശ്വസിക്കരുന്ന വ്യവസ്ഥ പഠിപ്പിക്കുന്നത്. 1 John 4:1-3, ഡു നോട്ട് ബിലീവ് എവറി സ്പിരിറ്റ് ബട്ട് ടെസ്റ്റ് ദ സ്പിരിറ്റ്. എല്ലാ ആത്മാവിനെയും നിങ്ങൾ ഒരുപോലെ എടുക്കരുത്. എന്ത് വേണം? ആത്മാക്കൾ എന്ത് ചെയ്യണം? വിവേചിക്കേണ്ടിയിരിക്കുന്നു, ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു, വിവേചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഭാഗങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്നറിയാമോ? ഈ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ, നോ ഐ'm ജസ്റ്റ് ഗിവിംഗ് സംതിങ് യുനോ, ജസ്റ്റ് ഗോ ഹോം ആൻഡ് അഗെയിൻ റീഡ് ദീസ് പാസേജസ്. പലപ്പോഴും ആ പാസേജസ് വായിച്ചാൽ തന്നെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എല്ലാ ആത്മാവിനും ഒരുപോലെ എടുക്കാൻ പറ്റുന്നു, എല്ലാ വ്യക്തികളെയും ഒരുപോലെ എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ലുക്ക് അവർ പ്രസംഗിക്കുന്നത്, വാട്ട് ഡു ദേ പ്രീച്ച്? സുവിശേഷത്തിന്റെ ആത്മാവിന് യോജിക്കുന്നതാണ്. ഞങ്ങൾ പ്രസംഗിക്കാത്ത അല്ലേ, 11:4 എന്താ പറയുന്നത് അവിടെ?
ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ആശ്ചര്യം.
ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ മുഖേന ലഭിച്ചതായ ആത്മാവിനെയോ മറ്റൊരു സുവിശേഷത്തെയോ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പൊ ചില ആളുകൾ ഒരു പ്രശ്നമുണ്ട്, എല്ലാ കാര്യങ്ങളും വന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണം. അവരെ അവർ പറയുന്നത് ശരിയാണോന്നുള്ള നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടൊന്ന് എന്താ ചെയ്യാം, നമുക്ക് അതുകൊണ്ട് ഒന്ന് കേൾക്കാം. ഞാൻ വൺസ് ഇൻ 90s ഞാൻ മല്ലപ്പള്ളിയിലെ കുറച്ച് പാസ്റ്റേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്ന സമയത്ത് കുറച്ച് യഹോവസാക്ഷികൾ ഈ പാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിനകത്ത് ചെന്ന് കയറി, ഗ്രൂപ്പിനകത്ത് ചെന്ന് കയറി കഴിഞ്ഞിട്ട് ഇവരെ കൺഫ്യൂസ് ചെയ്യിച്ചു. കൺഫ്യൂസ് ചെയ്തിട്ട് ഞാൻ ആന്ധ്രയിൽ തിരിച്ചു വരുന്ന സമയത്ത് ഇവരൊരു ഡയലോഗ് വെച്ചിരിക്കുകയാണ്. ഇൻഫാക്ട് ഇവരോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാസ്റ്റ് കഴിക്കുക അല്ല അച്ഛാ, ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾക്ക് അതൊരു സത്യമാണെന്നത് തോന്നിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണോ സത്യം? അപ്പൊ ഞാൻ ഇത് ചിരി ഇപ്പൊ അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ യഹോ സാക്ഷികളെ നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല, എന്താണ് എനിക്ക് ഇവരെ രക്ഷിച്ചാലേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിവരെ രക്ഷിച്ചാലേ പറ്റുള്ളൂ എന്നതുപോലെ എന്താണെന്നറിയാമോ, ഏതൊരു ആത്മാവിനെയും ഒരുപോലെ അതിനെ പൊറുക്കുക. പൊറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് വി ഷുഡ് നോ വാട്ട് വി ബിലീവ്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. സത്യം വിശ്വസിക്കുക എന്നല്ലാണ് പറയുന്നത്, സത്യം അറിയുകയും. നോ വാട്ട് യു ബിലീവ്, എന്താ വിശ്വസിക്കുന്നുള്ളത് നമുക്ക് അറിവുണ്ടായിരിക്കണം. അത് അറിവില്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ, എല്ലാവർക്കും വന്ന് വിതയ്ക്കാവുന്ന ഒരു വയൽ പോലെയാണ് നമ്മുടെ പറ്റും. എല്ലാവർക്കും വന്ന് വിതയ്ക്കാവുന്ന ഒരു വയൽ. പക്ഷെ ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് അറിയാമോ, ഓൾവേസ് വി ഷുഡ് കീപ് അവർ സെൽഫ് ക്ലോസ്ഡ് സോ ദാറ്റ് നോ എനിമി കൻ കം ആൻഡ് സോ വാട്ട് ഓൾ തിങ്സ് ഹി നീഡ്. എപ്പോഴും ആർക്കെങ്കിലും ഒക്കെ വേണ്ടുന്നവർക്കെല്ലാം കൂടെ വന്ന് വിതയ്ക്കാൻ പറ്റുന്ന ഒരു വയലല്ല കർത്താവ്, വയലായിരിക്കാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കൗണ്ടർ ഫിറ്റ് മിനിസ്റ്റേഴ്സ് ഹു പ്രീച്ച് കൗണ്ടർ ഫിറ്റ് ഗോസ്പൽ. കുഴപ്പമില്ലല്ലോ, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ. ഓക്കെ, അപ്പോഴേ ദേ ആർ കൗണ്ടർ ഫിറ്റ് മിനിസ്റ്റേഴ്സ് ഹു പ്രീച്ച് കൗണ്ടർ ഫിറ്റ് ഗോസ്പൽ. കൗണ്ടർഫിറ്റ് പ്രീച്ചേഴ്സ് എപ്പോഴും എന്താണ്, അപ്പോസ്തലന്മാർ എന്തായിരിക്കും, അല്ല അപ്പോസ്തലന്മാർ എപ്പോഴും പ്രസംഗിക്കുന്നത് എന്തായിരിക്കും, മറ്റൊരു സുവിശേഷമായിരിക്കും, മറ്റൊരു സുവിശേഷം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:6-12 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പൗലോസ് ഇതുപോലെ പറയുന്നുണ്ട്, ഇനോ ഒരു ഡിഫറെന്റ് ഗോസ്പൽ. വേഴ്സ് 6 ഇറ്റ് സേസ് എ ഡിഫറെന്റ് ഗോസ്പൽ. എന്താ അവിടെ ആറാം വാക്യത്തിൽ പറയുന്നത്, ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത്, ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ്. വേറൊരു സുവിശേഷം എന്ത് ചെയ്യുന്നു, മറിയാണ്. വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട്, നമ്മൾ ആലോചിച്ച് നോക്കണം, പൗലോസ് വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് വേറെ ആരോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്തു പോയി, അങ്ങ് മറിഞ്ഞുപോയി അല്ലേ, മറിഞ്ഞുപോയി. ഏഴാമത്തെ വാക്യം,
അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്ര.
ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു, മറിച്ചു കളയുവാൻ എന്തിനാണ്, മറ്റൊന്നുമല്ല, അവർ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന നിലയിലല്ല സുവിശേഷം അവരോട് പറയുന്നത്. ഇൻഫാക്ട് ഇവിടെ വന്ന് പറയുന്ന ആളുകളെ കുറിച്ച് എന്താ, അവര് യുനോ ദേ വർ പീപ്പിൾ കമ്മിങ് ഫ്രം ജെറുസലേം, യെരുശലേമിൽ നിന്ന് വന്ന യഹൂദ ക്രിസ്ത്യാനികൾ, ഇവരുടെ ഇവർക്ക് കർത്താവ് നൽകിയ രക്ഷയെ ചെന്നവരോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കുള്ള ശരിക്കും രക്ഷ നിങ്ങൾക്ക് കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കാണ് രക്ഷയുള്ളത്, രക്ഷയുള്ളത് യഹൂദനാണ്, അതുകൊണ്ട് ആദ്യം നിങ്ങൾ സർക്കംസെഷൻ എടുക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് അവരെ കർമ്മ മാർഗത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ പശ്ചാത്തലം ആയിരിക്കത്തില്ല ഇപ്പോഴുള്ളത്, വേറെ ഒന്നായിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ നിന്ന് വന്ന ഈ ഈ സുവിശേഷത്തെ മറിച്ചു കളയുന്നവരുടെ പ്രശ്നം, അവരുടെ സംസ്കാരവും അവരുടെ പൈതൃകവും അവരുടെ പാരമ്പര്യവും പറയുന്നത് ഒഴികെ മറ്റൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇൻഫാക്ട് യേശു കർത്താവിനോടുള്ള രക്ഷയെ വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ അവർ കഴിയാതെ അവരെ ഡിസ്ട്രോപ്പ് ചെയ്യാനുള്ള പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് അറിയാമോ, ദേർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്, ദേർ ഓൺ റിലീജിയസ് ഫിലോസഫി, അവരുടെ അവരുടെ മതത്തിന്റെ അവരുടെ ഫിലോസഫിയാണ് വാസ്തവത്തില് അതിന്റെ അതിനകത്ത് അവരുടെ ഫിലോസഫിയിൽ നിന്ന് അവരുടെ ട്രഡീഷനിൽ നിന്ന് മാറി നിൽക്കാൻ അവര് ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തുള്ള ഒന്നും സുവിശേഷമല്ല. അല്ലെങ്കിലോ എവറി ടൈം വി ആവ്സ് ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് എന്ത് വേണം ആ കമ്പാർട്ട്മെന്റിലേക്ക്. വാട്ട് ഓൾ തിങ്സ് വി പ്രീച്ച്, വി ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് വി ആർ പുട്ടിങ് എവറിഥിങ് ഇൻ ടു ദാറ്റ് കമ്പാർട്ട്മെന്റ്. നമ്മളുടെ ആ പ്രീ കൺസെപ്ഷൻസിന്റെ ആ കമ്പാർട്ട്മെന്റിനകത്ത് അടച്ചു ഒതുക്കി വെച്ചിട്ട് അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും നോ അത് ശരിയല്ല എന്ന് പറയും അല്ലേ. പക്ഷെ കർത്താവിന്റെ സുവിശേഷം നമ്മൾ ശരിയായി ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അറിയണമെങ്കിൽ പുതിയ ആത്മീയ സത്യങ്ങളെ, പുതിയ ആത്മീയ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടിവരുന്ന ആത്മീയ സത്യം എന്നാണ് പറഞ്ഞത്. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ വേദപുസ്തകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യാഖ്യാനിക്കാൻ അവസരം കൊടുത്ത് അവൻ നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചെന്നറിയാമോ, നമ്മളുടെ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ ട്രഡീഷന്റെ ആ ഭാഗത്ത് നമുക്കൊന്ന് മാറി നിന്നതിലെ പറ്റുള്ളൂ. അവിടെ നിന്ന് മാറി നമ്മളെ തന്നെ ഫ്രീ ആക്കിയതിലെ പറ്റുള്ളൂ, നമ്മളെ തന്നെ ഫ്ലെക്സിബിൾ ആക്കിയതിലെ പറ്റുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് വേദവസ്ഥ പറയുന്നത് അവൻ നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തുമെന്നാണ്, വലിച്ചോണ്ട് പോകുന്നതാ. വഴി നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ഹി ഈസ് വാക്കിംഗ് ആൻഡ് വി ഹാവ് ടു ഫോളോ. അവൻ മുന്നേ നടക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം, പുറകെ നടക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിന്നുപോയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മളെ വളർച്ചയോടെ അവസാനിക്കുന്ന, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. പരിശുദ്ധ ആത്മാവ് നടക്കുന്നു, നമ്മൾ അവന്റെ പുറകെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഫിനിഷ്, നമ്മുടെ വളർച്ച തീർന്നു. സകല സത്യത്തിലേക്കും അവന് വഴി നടത്തണമെങ്കിൽ നമ്മളുടെ ചിന്താഗതികൾക്കെല്ലാം വിരുദ്ധമായിരിക്കും. ഒരു പക്ഷേ നമുക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും അല്ലേ. നമ്മളുടെ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇന്ന് വ്യത്യസ്തമായിരിക്കാം. അത് തന്നെ ഒരു കോസ്റ്റ്ലി ആയിരിക്കും. ഏത് ആത്മീക വെളിപ്പാടും കോസ്റ്റ്ലി ആയിരിക്കും. ഏത് ആത്മീകമായ ഉന്നമനവും മുന്നോട്ടുള്ള ഏതൊരു ആത്മീക വേദപുസ്തക സത്യം ഏതിനെ അനുസരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോസ്റ്റ്ലി. പക്ഷെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ഇനി കൂടുതൽ സത്യമൊന്നും അറിയണ്ട, രക്ഷിക്കപ്പെട്ട് ആരപ്പെട്ട് അവരെയൊക്കെ പ്രാപിച്ച് ആരാധിച്ച് എങ്ങനെയെങ്കിലും അങ്ങ് പോവുകയാണ് എങ്ങനെയെങ്കിലും വല്ലവിധേനെ. ഇതൊക്കെയാണ് നമ്മളുടെ വാക്കുകൾക്കകത്തുള്ളത്. സോ വി നെവർ വോണ്ട് ടു സീ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ലീഡിങ് അസ് ടു ഓൾ ദ ലീഡിങ് അസ് ടു ഓൾ ദ ട്രൂത്ത്. എല്ലാ സത്യങ്ങളിലേക്കും നമ്മളെ വഴി നടത്താനായിട്ട് പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല, അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ. അത് കോസ്റ്റ്ലിയാണ്, വില കൊടുക്കേണ്ടി വരും. വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ കർത്താവ് പഠിപ്പിക്കുന്നില്ല. കർത്താവിനെ ചിന്തിക്കുന്നത് എന്തിനാ ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ അടിയവന് കൂടുതൽ മിക്ക സമയത്തുണ്ടല്ലോ. ആത്മീയ സത്യങ്ങളെ നമുക്ക് പഠിപ്പിക്കാനും കഴിയാത്ത ഒരു സാഹചര്യം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ, നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായി പഠിക്കുക എന്നുള്ളതല്ല. ബുദ്ധിപരമായി പഠിക്കുന്നത് അറിവാണ്, ദൈവം നൽകുന്നത് വെളിപ്പാടാണ്. ഇത് വളരെ വ്യത്യാസമുണ്ട്. അറിവ് ആർക്ക് വേണമെങ്കിലും, ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും അറിവ് പ്രാപിക്കാനുള്ളതേ ഉള്ളൂ. ഒരുത്തരം വേണമെങ്കിലും വേദവസൊക്കെ വായിച്ച് അതിനകത്തൊന്ന് ഒത്തിരി എന്താ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റും. ഇംഗ്ലണ്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിച്ചതാണ്. അപ്പം ഓറിയന്റൽ ലാംഗ്വേജസിലെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണവൻ. ഈ ഇവനെ പഠിപ്പിച്ച ആള് ഇന്ന് ലോകത്തിൽ തന്നെ ഹീബ്രു ലാംഗ്വേജിലും പ്രത്യേകിച്ച് കൊമറാൻ സ്കോളർസിലും ഒക്കെ ഏറ്റവും നന്നായിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഈവൻ ഐ ഹാവ് റെഡ് എ ലോട്ട് ഓഫ് ബുക്സ്. ഞാൻ ഈ എൻ്റെ ഫ്രണ്ടോട് ചോദിച്ചു, ദാറ്റ് ബിലീഫ് ഇൻ ഗോഡ്, ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ലാംഗ്വേജ് സ്കോളറാണ്, ബിബ്ലിക്കൽ ലാംഗ്വേജ് സ്കോളറാണ്. എപ്പോൾ പറഞ്ഞു, സിൻസിയർലി സ്പീക്കിംഗ് ഹീസ് എ സ്കെപ്റ്റിക്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അയാൾക്ക് ദൈവശ്വാസമില്ല. പക്ഷെ അയാളുടെ പുസ്തകമാണ് ഈ തിയോളജിക്കൽ കോളേജസിലെല്ലാം പി എച്ച് ഡിക്ക് ഉൾപ്പെടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തെറ്റൊന്നും ഇല്ല. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു ലാംഗ്വേജ് സ്കോളറാണ്, അത്രേ ഉള്ളൂ. ഈ ഇത് ലാംഗ്വേജ് സ്കോളർ, അതിന് അയാളെ വെല്ലാൻ ഒരുത്തിനുമില്ല. ഇന്ന് ലോകത്തിൽ അയാളെ വെല്ലാൻ ഒരുത്തിനുമില്ല. എനിക്കറിയാം, ഞാൻ നോക്കിയിട്ടുള്ളിടത്തോളം അദ്ദേഹത്തിന്റെ അത്രയും ക്വാളിറ്റി ഏത് ലാംഗ്വേജ് സർവീസിൽ. ബിബ്ലിക്കൽ ലാംഗ്വേജസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ബിബ്ലിക്കൽ ലാംഗ്വേജസിന്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങേര് വേദവസ്തുവിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ ബുക്കുണ്ട്, വേദവസ്തുവിന്റെ വ്യാഖ്യാനം അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ലിറ്റററി സ്റ്റഡീസ് ആണിതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ അതല്ല സുവിശേഷം എന്ന് പറയുന്നത്, അത് അറിവാണ്. അതല്ല സുവിശേഷം, സത്യം എന്ന് പറയുന്നത് അത് അറിവിലൂടെയല്ല നമുക്ക് ലഭിക്കുന്നത്, വെളിപ്പാടിലൂടെയാണ്, വെളിപ്പാടിലൂടെയാണ് ലഭിക്കുന്നത്. പത്രോസിനോട് കർത്താവ് പറയുന്നു, ശിവനെ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, വെളിപ്പെടുത്തിയത്. അതായത് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ കണ്ടുപിടിച്ചൊന്നുമല്ല ഞാന് മസിഹയാണെന്നുള്ള യാഥാർത്ഥ്യം. പ്രത്യുത എന്റെ സ്വർഗസ്ഥ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് ആത്മീക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെളിപ്പാടിലൂടെയാണ്. അത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിന് വിധേയപ്പെട്ടവരായിരിക്കണം എന്ന് തന്നെയല്ല, ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ അനുസരിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ പുതിയ സത്യങ്ങളിലേക്ക് നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ 2000 ഞാൻ ഹിമാലയത്തിന്റെ വാലീസിലായിരുന്നു. ഐ വാസ് സ്പെൻഡിങ് സം ടൈം ഇൻ പ്രയർ. ഞങ്ങൾക്ക് അവിടെ ഒരു മിഷൻ ഹോം ഒക്കെ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന വെരി ഗുഡ് ടൈം. ഐ വാസ് പ്രേയിങ് ആൻഡ് സ്പെൻഡിങ് ടൈം. കർത്താവിനോട് പറഞ്ഞു, ഐ വിൽ ലീഡ് യു ടു ന്യൂ ഹൊറൈസൺസ്. ഞാൻ നിന്നെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നടത്തും. പൈസ അത് കർത്താവിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം കൊണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇരിക്കുമല്ലോ സന്തോഷം, അത് നല്ലൊരു കാര്യമല്ലോ. പുതിയ ചക്രവാളങ്ങളിലേക്ക് നമ്മൾ. പക്ഷെ കർത്താവിന്റെ ആത്മാ വീണ്ടും എന്നോട് സംസാരിക്കാനോട് പറഞ്ഞു, ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഹൊറൈസൺ പറഞ്ഞു, മൗണ്ടൻസ്. പക്ഷെ കർത്താവ് പറഞ്ഞത് അറിയാം, നിനക്ക് ഹൊറൈസൺ കാണണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നീ കാണുന്ന ആ ഹൊറൈസണിൽ ചെന്നാലേ അടുത്ത ഹൊറൈസൺ കാണാൻ പറ്റുള്ളൂ. വൺ തിങ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ നിന്നിട്ട് നിനക്ക് ഐ ടോൾഡ് യു ദാറ്റ് ഐ വിൽ ലീഡ് ന്യൂ ഹൊറൈസൺസ്, പുതിയ ചക്രവാളങ്ങളിലേക്ക് നടത്തുമെന്ന്. അവനെ ഒറ്റയടിക്കുന്നൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എന്ത് എന്തിലോട്ട് നിന്നെ നടത്തുന്നു, അവിടെ വരെ നീ ഒന്ന് നടന്ന് ചെല്ലണം. ചെന്ന് കഴിയുമ്പോൾ അടുത്ത ചക്രവാളം ഇല്ലേ. അപ്പോൾ അവിടെ ആ ചക്രവാളം നിൽക്കുമ്പോഴാണ് നമ്മൾ വാലീസ് കാണുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് മാത്രമേ കാണുന്നുള്ളൂ, മല മാത്രമേ കാണുന്നുള്ളൂ. ആ മലയിൽ കയറി കഴിയുമ്പോൾ നമ്മൾ വാലീസ് കാണുന്നു. ആൻഡ് അഗെയിൻ അനദർ റൈസ്. അങ്ങനെ ഗ്രാജുവലി വി സ്റ്റെപ്പ് ഡൗൺ, അഗെയിൻ ക്ലൈംബ് ദ മൗണ്ടൻസ് ആൻഡ് റീച്ച് ദി ന്യൂ റൈസ്. ഇതാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നടന്ന് കയറണം. എന്നാലേ അടുത്ത ചക്രവാളം നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അടുത്ത ചക്രവാളം. ഇപ്പൊ ഏതൊരു വിഷയത്തെ കുറിച്ചും ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വിഷയത്തെ കുറിച്ച് 100 കർത്താവ് നമ്മളെ പഠിപ്പിക്കാമെന്ന് വെച്ചു. 1, 2, 3, 4 പിന്നെ അടുത്തത് 8, 10 നാല് കഴിഞ്ഞാൽ 5. ആൻഡ് ഓൾസോ ഈ 5-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരുത്തോട് 50-ാമത്തെ സ്റ്റെപ്പ് നടന്ന ജീവിതം പറയണമെങ്കിൽ വേണ്ടത് റൈറ്റ്. കാരണം അത് കർത്താവിന് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് കർത്താവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കാരണം കർത്താവ് പറഞ്ഞു ഇനിയും നിങ്ങളോട് എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്കത് വേറെ ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയത്തില്ല. ശരിക്കും അതർത്ഥം, നിങ്ങൾക്കത് സഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാമെന്നറിയാമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവൻ കാണിച്ചു തരുന്ന ആ ഹൊറൈസൺസ് കയറാനാണ്. അത് കോസ്റ്റ്ലിയാണ്. അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദൈവിക വെളിപ്പാടുകളെ അംഗീകരിക്കുന്നവൻ തീർച്ചയായും വില കൊടുത്തേ മതിയാകും. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്നതെല്ലാം ഒരു ഈസി ക്രിസ്ത്യൻ ലിവിങ്ങിന് വേണ്ടി. അതുകൊണ്ടെന്നറിയാമോ, വി ആർ നോട്ട് ലേണിംഗ് ആണിത്. ഞങ്ങളൊരു മിഷണറി ഒരിക്കൽ പറഞ്ഞു, Every genuine Christian will go through 3 years, that is shame, suffering and solitude. ഏതൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയും shame, suffering and solitude, അപമാനം, കഷ്ടത, ഏകാന്തത, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ, ഈ അവസ്ഥകളിലൂടെ കടന്നു പോകും. അപ്പോ നോർമലി ഒരു ചോദ്യം ചോദിച്ചേക്കാം, എന്തിനാണ് അങ്ങനെ കടന്നു പോകുന്നത്? ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന എന്താണ്, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയില്ല, പിന്നെ അപമാനമില്ല, ഒറ്റപ്പെടുത്തലില്ല, യു ഗോയിങ് ടു ഗെറ്റ് എവ്രിതിങ് അല്ലേ? യേശുവിനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് എവ്രിതിങ്. നമ്മൾ ഈ സാന്റാ ക്ലോസിനെ പോലെയാണ് കർത്താവിനെ കാണിക്കുന്നത്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ സാന്റാ ക്ലോസ് ആരെയൊന്നും ഉപദ്രവിക്കുന്നില്ല, എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം തിരിയാറുണ്ട്. ഇന്നാ പിടി പോക്കറ്റിൽ നിന്ന് സമ്മാനം എടുത്ത് കൊടുക്കുന്നവനാണ് നമ്മൾ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് സമ്മാനം തന്നിട്ടിരിക്കുന്ന ആളല്ല, ഇടയ്ക്കിടയ്ക്ക് അടിയൂടെ തരുന്നതാണ് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ചെവിക്ക് പിടിക്കുന്ന ആളുമാണ്. അല്ലെ, അവൻ എങ്ങോട്ടാണ് നടത്തുന്നത്? സകല സത്യങ്ങളിലേക്കും അവൻ വഴി നടത്തുന്നു, സകല സത്യങ്ങളിലേക്കും. ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ കാര്യം, ഒരു ഡിഫറെന്റ് ഗോസ്പൽ ഇവർ പ്രസംഗിക്കാൻ കാര്യം, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഗോസ്പലിൽ ഉണ്ടായിരുന്നു. സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് അവർ പറഞ്ഞു അത് സുവിശേഷമായിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഇത് നമ്മളിപ്പോ അവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വാട്ട് ഓൾ തിങ്സ് ഫിറ്റ് ഇൻ ടു അവർ അവർ വോക്സ് വി സേ ഇറ്റ് ഈസ് ഗോസ്പൽ. വാട്ട് ഓൾ തിങ്സ് ഔട്ട്സൈഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോസ്പൽ അറ്റ് ഓൾ. അത് വലിയ കാര്യമുള്ള കാര്യമല്ല, കഴമ്പുള്ള കാര്യമല്ല, അത്യാവശ്യമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. പക്ഷേ ദൈവം നമ്മളെ പുതിയ സത്യങ്ങളിലേക്ക് വഴി നടത്തണമെങ്കിൽ എപ്പോഴും ദൈവത്തോട് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാം. കർത്താവേ, പുതിയ സത്യങ്ങളിലേക്ക് ഞാൻ നടക്കുമ്പോൾ അതെത്ര കോസ്റ്റ്ലി ആണെങ്കിലും ഞാൻ അനുസരിക്കുമെന്ന് പറയാം. അനുസരിക്കുന്നവർക്ക് മാത്രമേ അടുത്ത പടിയിലേക്ക് കയറാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ദേർ ആർ കൗണ്ടർഫീറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് കൗണ്ടർഫീറ്റ് ഗോസ്പൽ ആൻഡ് കൗണ്ടർഫീറ്റ് ബിലീവേഴ്സ്. കൗണ്ടർഫീറ്റ് ബിലീവേഴ്സ് ഒന്ന് യോഹന്നാൻ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 10. അവിടെ എതിർ ദിശയിൽ നടക്കുന്ന രണ്ട് കൂട്ടരെയാണ് നമ്മൾ കർത്താവാക്യം എന്ന് പറയുക. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നോക്കുക, രണ്ട് എതിർ ദിശയിൽ നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ. യോഹന്നാൻ അവരെ വിളിക്കുന്നത് ദൈവത്തിന്റെ മക്കളും പിന്നെ അത്രയും ദൈവത്തിന്റെ മക്കൾ അല്ലാത്തവരുമൊന്നുമല്ല. എതിർ ദിശയിലാ ക്ലിയർ പോളറൈസേഷനോട് നടക്കുന്നുണ്ട്. എന്താണ് ദൈവത്തിന്റെ മക്കൾ, പിശാചിന്റെ മക്കൾ? വിത്ത് തള അല്ലേ, അല്ലെങ്കിൽ നന്നായിട്ട് ഫലം കായ്ക്കാത്ത വിത്തൊന്നല്ല, അതിനെയും വിത്തിന്റെ കൂട്ടത്തിൽ തന്നെ കണക്ക് കൂട്ടുന്നു അല്ലേ. പക്ഷെ എവിടെയാണ് കള എന്ന് പറയുമ്പോൾ അത് ശത്രു വിതയ്ക്കുന്നതാണ്. സഭയിൽ ഈ രണ്ടു കൂട്ടരുണ്ട്. അതുകൊണ്ടാ ഇതിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. കൗണ്ടർഫീറ്റ് ഉണ്ടെന്ന് പറയാൻ യോഹന്നാൻ പറയാൻ കാര്യം അതാണ്. ദൈവത്തിന്റെ മക്കളുമുണ്ട്, പിശാചിന്റെ മക്കളുമുണ്ട്. ആരാധിക്കുന്നവരും പാട്ട് പാടുന്നവരും സ്തുതിക്കുന്നവരും എല്ലാം ദൈവത്തിന്റെ മക്കളായിരുന്നു ഈസി ആയിരുന്നു കണ്ടുപിടിക്കുക. പക്ഷെ അത് നമുക്കിപ്പം അതല്ല അതിന്റെ അത് കണ്ടുപിടിക്കാനുള്ള മാർഗമായിട്ട് പറയുന്നത്, ആരാധിച്ച് അന്യഭാഷകൾ സംസാരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ, അല്ലാത്തവരെല്ലാം പിശാചിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് ഈസി ആയിരുന്നു. ഇറ്റ് ഈസ് ഈസി. പക്ഷെ അവിടെ പറയുന്നത് എന്തറിയാമോ, നീതി ഉറവർത്തിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മക്കളെ തിരിച്ചറിയാനുള്ള മാർഗം ആരാധനയല്ല. എന്നോട് ഗ്ലൂക്കോസിന്റെ വിഷയം 6:46 വാക്യത്തിൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. മേ ബി ദേർ ആർ മെനി പീപ്പിൾ ഹു വർഷിപ്പ് ഹിം. ലോർഡ് ലോർഡ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ലോർഡ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത്. വർഷിപ്പ് എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഇല്ലേ. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രവർത്തിക്കുന്നവർ. നമുക്ക് പറ്റിയ ഒരു പ്രോബ്ലം എന്നറിയാമോ, ഓവർ എംഫസിസ് ഓൺ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. വിശ്വാസത്താലുള്ള നീതികൾ, എന്ത് വിശ്വാസം എന്ന് അറിയാൻ വയ്യാതാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്, അത് വേറെ കാര്യം. അത് നമുക്ക് വേറെ ബൈബിൾ ക്ലാസ് എടുക്കണം അതിനെ കുറിച്ച്. എന്നാലേ പറ്റിയൊരു കാര്യം അതുപോലെ പറയാനുണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ വിശ്വാസത്തെ കുറിച്ചുള്ള നമ്മളുടെ ധാരണകൾ. പക്ഷേ ഇവിടെ പറയുന്നതെന്നറിയാമോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അവനെ വർഷിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാട്ട് പാടുന്നു, അതല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എന്നുള്ളത് അവൻ കൗണ്ടർഫീറ്റ് അല്ലെന്നുള്ളതിന്റെ തെളിവല്ല. അവനും കൗണ്ടർഫീറ്റ് ആകാം. ഇനി കൃപാവരങ്ങളുമല്ല. മത്തായിയുടെ സുവിശേഷം 7:22 വാക്യം മുതൽ വായിക്കുമ്പോൾ അവരെന്താ പറയുന്ന അറിയാമോ, അന്ന് അവരിൽ പലരും എന്നോട് കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യ പ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നോട് ചോദിച്ചു. നോക്ക് എന്തൊക്കെയാണ്, ആരുടെ നാമത്തിലാണ്? ബാലിന്റെ നാമത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവത്തിന്റെ നാമത്തിലോ ഒന്നുമല്ല, യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. എന്തോ ചെയ്തത്? പ്രവചിച്ചത്, ഭൂതങ്ങളെ പുറത്താക്കിയത്, വീര്യ പ്രവൃത്തികളെ ചെയ്തത്. കർത്താവ് പറയുന്നതറിയാമോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. ഞാൻ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കുന്നതിന് എന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇത് വായിക്കാൻ ആലോചിച്ചു, ഇതെന്ത് കർത്താവ് പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് എന്താ പറയുന്നത്? അധർമ്മ പ്രവർ. അപ്പൊ അറിയാമല്ലോ, വലിയ വന്നൊരു എനിക്ക് ഇവിടെ കള്ളാൻ നിങ്ങൾ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവൻ എനിക്ക് അറിയാമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കർത്താവ് എന്താ പറയുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഇന്ന് വിളിക്കണമെങ്കിൽ അതിനർത്ഥം തന്നെ അറിയാമെന്നല്ലേ. മോളെന്താ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. താഴെ പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. അപ്പൊ അറിയാമല്ലോ ഇല്ലേ, കൺഫ്യൂസ്ഡ് ആയില്ലേ? കർത്ത പറഞ്ഞെന്നറിയാമോ, നിങ്ങളെ പ്രവചിക്കുന്നവരായിട്ടും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരായിട്ടും ഭൂതങ്ങളെ പുറത്താക്കുന്നവരായിട്ടും ഒന്നും എനിക്കറിയത്തില്ല. എനിക്കാകെ അറിയാവുന്നത് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ടാണെന്ന്. കാരണം നിങ്ങളുടെ എല്ലാ കാരിസ്മാറ്റിക് ഗിഫ്റ്റിന്റെ ഇപ്പുറത്തും മല പോലെ നിങ്ങളുടെ അകൃത്യം വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോ എന്തേ കണ്ടുള്ളൂ, മാത്രമേ കണ്ടുള്ളൂ. അതിനപ്പുറത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള എനിക്ക് വിഷയമില്ല. മനുഷ്യന്റെ മുമ്പിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് അറിയാമോ? പ്രവചനോ വീര്യപ്രവൃത്തികളും മറ്റുള്ള കാര്യങ്ങളും മനുഷ്യന്റെ മുമ്പിൽ മുന്നിൽ നിൽക്കുന്നത്. അതർമ്മം ഒക്കെ എന്താണ്? ഇരുളിലാണ്, പുറകിലാണ് ഇല്ലേ? നമ്മൾ ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഓൾമോസ്റ്റ് ഓൾ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ദേ എക്സർസൈസ് അറ്റ് ദ സെയിം ടൈം ദേ ലിവ് എ ലൈഫ് നോട്ട് വർത്തി ഫോർ ദാറ്റ് റൈറ്റ്. പക്ഷെ അതെല്ലാം എവിടെ നടക്കുന്നത്? ഇരുളിലാണ് നടക്കുന്നത്, പുറയിലാണ് നടക്കുന്നത്. മനുഷ്യൻ കാണുന്നില്ല, മനുഷ്യൻ കാണുന്നില്ല. അപ്പൊ മുന്നിൽ നിൽക്കുന്നത് എന്താണ്? കൃപാവരങ്ങളാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് എന്റെ മുന്നിൽ നിൽക്കുന്നത് കൃപാവരമല്ല, അധർമ്മമാണ്. മറ്റേതൊക്കെ എവിടെ? പുറയില്ല. അതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോൾ കൗണ്ടർഫീറ്റ്സിനെ നമുക്ക് ഈ രീതിയിൽ ഒന്നും കാണാൻ കഴിയത്തില്ല. കൗണ്ടർഫീറ്റ്സിനെ കാണാൻ ഒറ്റ മാർഗം ഒന്നാണ്, നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും കൗണ്ടർഫീറ്റ് ആണ്. അപ്പോൾ ദൈവവചനത്തിൽ ദൈവം വളരെ കൃത്യമായിട്ട് പറയുന്നത് അവിടെ മതാനുശേഷം ഏഴാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, ഒരുവനെ അറിയുന്നത് വൃക്ഷത്താല്, വൃക്ഷത്തെ അറിയുന്ന എങ്ങനെയാണ്? അതിന്റെ ഫലം കൊണ്ടാണ്. അത് എന്ത് വരം പ്രകടിപ്പിക്കുന്നുള്ളതല്ല. അതുകൊണ്ട് എപ്പോഴും കൂടുതൽ എംഫോസിസ് കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഫലങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ അവൻ പ്രവർത്തികൾ, ഒരു വ്യക്തിയെ അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് അവൻ നീതി, ഒരു അവൻ ദൈവമകനാണെന്ന് അറിയാനുള്ള മാർഗം അവൻ നീതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവൻ ദൈവമകനാണെന്ന് അറിയാനുള്ള മാർഗം അവൻ കയ്യടിയോ ആരാധനയോ പാട്ടോ ഒന്നും അല്ല. അവൻ നീതി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാനുള്ള മാർഗം അവൻ ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെയുള്ളതാണ്. കാര്യം മാവിൽ നിന്ന് ചക്ക വായിക്കത്തില്ല, മുള്ളിൽ നിന്ന് ഞെരിഞ്ഞിലോ അല്ലെങ്കിൽ മുന്തിരിഞ്ഞോ കായ്ച്ചു വരത്തില്ല. എന്താണ് വൃക്ഷമെന്ന് തിരിച്ചറിയാൻ എന്തേ മാർഗമുള്ളൂ? അതിന്റെ ഫലം മാത്രമേ, വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ്, ഞാൻ എല്ലാ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സും എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അത് ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് ഞാൻ ഇതിനെ എതിർത്ത് പറയുന്നത് മറ്റേ എന്താ അത് ഇല്ലാത്തത് കൊണ്ടോ കൊതിക്കെറിവ് കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഇതൊന്നുമല്ല, കയ്യടിയല്ല, പാട്ടുപാടുന്നതല്ല, ആരാധനയല്ല, അന്യഭാഷയല്ല, പ്രവചനമല്ല, ദൈവമകനാണോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണോ അല്ലയോ എന്നറിയാനുള്ള മാർഗം എന്താണ്? എന്റെ പ്രവൃത്തി നീതി. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും എല്ലാം പിശാചിന്റെ മക്കളാണ്. പിശാചിന്റെ മക്കളാന്ന് പറയുന്നത് നമുക്ക് അതൊരു വിഷയമേ അല്ല ഇന്നല്ലേ. നമുക്ക് സഹോദരനെ സ്നേഹിക്കാത്തവനെ പിശാചിന്റെ മോനെന്ന് വിളിക്കാൻ പറ്റുമോ നമുക്കിപ്പോ? ആ ഒറ്റ കാരണത്താൽ യോഹന്നെ വിളിക്കുന്ന അങ്ങനെയാണ് ഇല്ലേ? നീ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല? സഹോദരനെ സ്നേഹിക്കുന്നില്ല, പിശാചിന്റെ മോനെ പോവും. ഇത് ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും ഇന്ന് നടക്കത്തില്ല എന്നുള്ള മാത്രമാണ് എല്ലാവരും പറയുന്നത്. നടക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ആകെ കുറ്റമല്ല, കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒത്തിരി കോംപ്രമൈസ് ചെയ്ത് ഇന്ന് എന്താണ് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഡിസപ്ഷനാണ്, ഇത് വഞ്ചനയാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളായതൊക്കെ പിശാചി നമ്മളെ വഞ്ചിച്ചിരിക്കുന്ന എങ്ങനെയെന്ന് അറിയാമോ? ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ്. പിശാചിന്റെ വഞ്ചനകളെ കുറിച്ച് ചില കാര്യങ്ങൾ വീണ്ടും നമുക്ക് പഠിക്കാൻ പോവുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആത്യന്തികമായി പിശാചി തകർക്കപ്പെടുമെന്ന് തന്നെയാണ് വേദം സമർപ്പിക്കുന്നത്. അല്ലാതെ ആത്യന്തികമായി പിശാചി ജയിക്കുമെന്നല്ല. ശരി, അവൻ ഓൾറെഡി ഒരു ഡിഫീറ്റഡ് എനിമിയാണ്. ബാറ്റിൽ ഈസ് ഓവർ. എവിടെ വെച്ചാൽ നടന്നു? കാൽവരി ക്രൂസിൽ വെച്ച് തന്നെ ബാറ്റിൽ കഴിഞ്ഞു. ഇപ്പോഴുള്ളത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഇസ് എ സ്ട്രഗിൾ. ഹീസ് അൻ എനിമി. തക തകർക്കപ്പെട്ട ഒരു ചതഞ്ഞ പാപ്പാണ് സാത്താൻ. പക്ഷേ അവനെ സൂക്ഷിക്കുന്നവൻ എന്താണെന്ന് അറിയാമോ? അവൻ പതുങ്ങിക്കിടന്ന് എന്താണ് മനുഷ്യനെ ഏത് രീതിയിൽ, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവൻ വഞ്ചിക്കാൻ നോക്കുക. അവൻ വഞ്ചകനാണ്. അന്തിമ വിജയം ഒരിക്കലും സാത്താനല്ല. റെവലേഷൻസ് 20:9-10.
അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും വെള്ളപ്രവാചകനും കിടക്കുന്ന എന്തര തീപ്പുകയിലേക്ക് തള്ളിയിടും.
എല്ലാം സാത്താനെ അവന്റെ ഏജൻസിനെ എല്ലാം കൂടെ ഏറ്റവും എങ്ങോട്ട് തള്ളിയിട്ടേക്കും പറഞ്ഞിരിക്കുന്നത്, എന്താ പുയ്യിൽ തള്ളിയിടും. പിന്നെ അവനെ യാതൊരു രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമൊന്നും ഇല്ല. ഹീസ് ടോട്ടലി ഡിസ്ട്രോയ്, ടോട്ടലി മീൻസ് ഇൻഫാക്ട് ടോട്ടലി ഹീസ് അല്ല, അതിനകത്ത് അവനെ ഡിപ്പ് ചെയ്യുകയാണ്, തീ പുഴുകയിൽ അവനെ മുക്കി തള്ളിയിട്ട് കളയുകയാണ്. അന്തിമ വിജയം ഒരിക്കലും സാത്താനല്ല. എന്നാൽ അവൻ വഞ്ചകനായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അലേർട്ടായിരിക്കും. സാത്താൻ ഒത്തിരി ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഏത് വഞ്ചന നടത്തുന്ന ഡിസെപ്ഷൻ നടത്തുന്നവൻ എന്താണെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്, ഗൂഢമായ ഇനോ സംഖ്യ അവന്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം ഒരിക്കലും അവൻ പുറത്ത് കാണിക്കത്തില്ല. പൗലോസ് സെക്കൻഡ് കോറിന്ത്യസ് ചാപ്റ്റർ 4:2 പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഉപായം പ്രയോഗിച്ചിട്ടില്ല, കാര്യം ഞങ്ങൾക്ക് ഉപായം പ്രയോഗിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ പ്ലെയിൻ ആയിരുന്നു, കാരണം ഞങ്ങൾക്ക് ഗൂഢ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിശാച് അങ്ങനല്ല, ഡിസെപ്ഷൻ നടത്തുന്നവൻ ഒരിക്കലും പ്ലെയിൻ ആകാൻ പറ്റത്തില്ല. ഡിസെപ്ഷൻ നടത്തുന്ന ആൾ എപ്പോഴും എന്താ ചെയ്യത്തുള്ളൂ, മറഞ്ഞു നിന്നേ ചെയ്യത്തുള്ളൂ. ഡിസെപ്ഷൻ നടത്തുന്ന ആൾ ഒരിക്കലും നേരെ വരത്തില്ല അല്ലേ. വഞ്ചകർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നേരെ വരത്തില്ല. ഗറില്ല യുദ്ധത്തിൽ ആരും എന്ത് ചെയ്യുന്നില്ല, നേരെ വരുന്നില്ല. വസ്തുത സാത്താൻ ചെയ്യുന്ന അതാണ്. യേശു കർത്താവ് അതാ പറഞ്ഞത്, നമ്മൾ വായിക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് എതിലെ വരുന്നത്, സാത്താൻ എതിലെ വരുന്നത് പറഞ്ഞിരിക്കുന്നത്, കള്ളൻ. വായിക്കാം chapter 10:1. വേറെ വഴി കൂടെ വരുന്നത്, അതായത് ഡയറക്റ്റ് ആയിട്ടല്ല ഇതിലെ കൂടെ വരുന്നത്, വേറെ വഴിയായിട്ട് അവൻ മതിലി ചാടിയാ വരുന്നത്. മതിലി ചാടി വരുന്നത് കാണുമ്പോഴേ മനസ്സിലാക്കണം എന്താണ് കള്ളനാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ഈസോപ്പ് സ്റ്റോറി ഉണ്ട്, പഴയ ഒരു സ്റ്റോറിയാ. ഈസോപ്പ് പറഞ്ഞത് ഒരു ദിവസം രാത്രിയിൽ 11 മണിയായപ്പോൾ പട്ടി ഒരു മതിലി ചാടി വരുന്നതാണ്. മതിലി ചാടി വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവൻ പട്ടി പൊടിച്ചുകൊണ്ട് വന്നു. പൊടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, Keep quiet. I'm a friend of your master. എന്റെ യജമാനന്റെ സുഹൃത്താ ഞാൻ. അവനെ പിന്നെ കുറച്ചുകൊണ്ട് ചെന്നു. കുറച്ചുകൊണ്ട് ചെന്നപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തു. ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും കുറച്ചുകൊണ്ട് പട്ടി പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ സുഹൃത്തൊന്നും മാറ്റുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സുഹൃത്താണെങ്കിൽ നീ വഴി കൂടെ ഇതിലെ കൂടെ വരത്തില്ല, ഇതിലെ കൂടെ വരത്തുള്ളൂ, നേരെ വരത്തുള്ളൂ. പിന്നെ യജമാന്റെ സുഹൃത്താണെങ്കിൽ എന്നെ സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല, എന്നെ സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഡയറക്റ്റ് ആയിട്ട് വരാമല്ലോ. ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ല, യജമാനാണെങ്കിൽ വന്നാലും നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. നാവ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ആൻ എനിമി. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ഒരു ശത്രുവാണെന്ന് മനസ്സിലായി. എപ്പോഴും പിശാചതി എന്നറിയാമോ, പുറം വാതിലിലൂടെയാണ് വരുന്നത്, ഡയറക്റ്റ് ആയിട്ടല്ല വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പുനരജീവിയുടെ പരിസ്ഥിതി വരുന്നതല്ല വരുന്നത്, വിളിച്ചതൂന്നിന്റെ വേഷത്തിലാണ് വരുന്നത്, മതിലിയാടിയാണ് വരുന്നത്. എങ്ങനെയും അകത്തു കടക്കാൻ നുഴഞ്ഞു കയറാനാണ് വരുന്നത്. അവന്റെ ലക്ഷ്യമുണ്ട്. അവന്റെ ലക്ഷ്യം എന്താണ്? അവന്റെ ലക്ഷ്യം അതിന്റെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട്. കള്ളൻ വരുന്നത് സാത്താനൊരു പ്ലാനുണ്ട്, ഒന്ന് മോഷണം, രണ്ട് അറക്ക് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, മൂന്ന് കൊല്ലുക. കൊല്ലുക ഇല്ലേ, അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന അവനെ കൊല്ലാനോ വരുന്നത് പറഞ്ഞത് കൊല്ലാൻ ഇല്ലേ. വസ്തുതല് ഈ മൂന്ന് കാര്യങ്ങൾ ചിലപ്പോ ഈ സാത്താന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഈ സാത്താൻ ഇതിനകത്ത് ഒത്തിരി രസിക്കുന്നുണ്ട്. ഇൻഫാക്ട് അവൻ ചെയ്യാനുള്ള കാര്യം ഒറ്റയടി ചെയ്ത് ചോദിച്ചില്ല, ചെല്ലുണ്ടല്ലോ കൊല്ലണമെങ്കിലും ഡയറക്റ്റ് കൊല്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് പോലെ സാത്താനെ നമ്മളെ ഒഫ്കോഴ്സ് ഫൈനലി ഹി നീഡ്സ് എവറി വൺ ഓഫ് അസ് ഇൻ ഹിസ് കസ്റ്റഡി. ഏറ്റവും ഒടുവിൽ നമ്മളെ അവനെ നരകത്തിൽ കിട്ടണം, അതവന്റെ കാര്യം. പക്ഷെ അത് തന്നെ അവൻ ചെയ്യുന്നതെന്നറിയാമോ, അവൻ ചെയ്യുന്നത് നമ്മളെ പീഡിപ്പിച്ച വാസ്തവത്തില് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പീഡിപ്പിച്ച് അവൻ ആദ്യം തന്നെ മോഷ്ടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഹി സ്റ്റീൽസ് എവറിതിങ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ളത് തന്നെയല്ല നമ്മുടെ സന്തോഷം. സാത്താനൊപ്പം മോഷ്ടിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ സന്തോഷമാണ് ഇല്ലേ. സാത്താന് നമ്മളൊരു ചെറിയ ഇടം കൊടുത്തു കഴിഞ്ഞാൽ യു നോ വാട്ട് ഹാപ്പൻസ്, വി ലൂസ് അവർ ഹാപ്പിനെസ്, ജോയ്, എവറിതിങ്. അന്നേരം തൊട്ട് സന്തോഷമെല്ലാം പോയി. പിന്നെ രണ്ടാമത് വേദോസി പറയുന്ന അവൻ ശത്രു നമ്മളെ പരിശ്രമിക്കുന്ന ഈ അവൻ ഈ വോണ്ട്സ് അസ് ടു നമ്മളുടെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ, എമിനൻസിൽ നിന്ന്. കാര്യം നമ്മൾ ഏത് അവസ്ഥയിൽ വളരാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നു അങ്ങോട്ട് കയറാൻ ഒരിക്കലും അവൻ സമ്മതിക്കത്തില്ല. അവിടെ നിന്ന് ചെയ്യും വലിച്ച് താഴെയിടും. അവൻ നമ്മുടെ നിത്യത മോഷ്ടിക്കും, നമ്മുടെ ജീവൻ മോഷ്ടിക്കും, എല്ലാം അവൻ മോഷ്ടിക്കുന്ന ആളാണ്. ആൻഡ് ഹി ഡിസ്ട്രോയ്സ് എന്തൊക്കെയാണ് എല്ലാം, അവൻ വ്യക്തികളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, സഭയെ നശിപ്പിക്കുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നു. പിശാചുമായിട്ട് പിശാചിന്റെ കരങ്ങളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവനൊരു ആയുധമായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവന്റെ കയ്യിലായി കഴിഞ്ഞാൽ വി ലൂസസ് എവരിതിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ എല്ലാം അവൻ മോഷ്ടിച്ചെടുക്കും, ഒന്നല്ല തകർക്കുകയാണ്. ഇന്നൊക്കെ വ്യക്തികളുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇത്രയും കുടുംബം തകരുന്ന ഒരു കാലം ഇതുവരെ ഉണ്ടായി. കുടുംബങ്ങളുടെ കാര്യത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു 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 ബോണ്ട്. ഇന്ന് മാരേജ് ബോണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വാസ്തവത്തില് ഇറ്റ് ഡസന്റ് വർക്ക് മെനി ടൈംസ്. ഹണിമൂൺ ടൈമിൽ തന്നെ ആളുകൾ പിള്ളേർ ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ വിടില്ല. അറ്റ് ദ ടൈം ഓഫ് ഹണിമൂൺ, ഐ എം നോട്ട് ജോക്കിംഗ്, ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദ ട്രൂത്ത്. ഇറ്റ് ഈസ് വെരി, എന്താ, നമ്മൾ ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ആ മാരേജ് ബോണ്ട് എന്ന് പറയുന്ന വാക്കിന് യാതൊരു അർത്ഥമില്ലാത്ത ഒരു നിലയിൽ വന്നിരിക്കുകയാണ്. റീസെന്റ്ലി ഐ വാസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓഫ് മൈൻഡ്, ഒരു സ്ഥലത്തെ ഒരു ചർച്ചില് ഒരു പെന്തിക്കോസ്തവ, പെന്തിക്കോസ്തവരൊക്കെ എത്ര പേരുണ്ടെന്ന് അറിയാം, ഇത്രയ്ക്ക് ഇത്ര ആൾക്കാരുണ്ട്. ആ സഭയിലെ മൂന്ന് പിള്ളേർ ഡിവോഴ്സ്ഡാണ്. That happened in within two years. ഒരു പെന്തിക്കോസ് സഭയ്ക്കകത്ത് മൂന്ന് ഫാമിലീസ് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ മൂന്ന് പേരെ എനിക്ക് അറിയാവുന്നതാണ്. ഐ യൂസ് ടു ഗോ ദേർ ടീച്ച് ദം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ മൂന്ന് പേര് ഡിവോഴ്സ് ആണ്. റീസെന്റ്ലി ഐ കെയിം ടു നോ ഡിവോഴ്സ്ഡ്. ദാറ്റ് റിയലി എന്തോ എന്റെ ഹൃദയത്തിന് വലിയ വേദനയായിപ്പോയി. ആലോചിച്ച് നോക്കിയ ഒരു വലിയൊരു കത്തോലിക്ക പള്ളിയിൽ മൂന്ന് പേര് ഡിവോഴ്സ് ആണെന്ന് പറയുന്നതിന് അവർക്ക് 10-20,000 ഒക്കെ ഉണ്ടല്ലോ. ഇത് 200 പേരെക്കുള്ളൊക്കെ എവിടെ ഉള്ളത്? അതിനകത്താണ് ഈ മൂന്ന് എത്ര ഫാമിലിയാണ്? 50-60 ഫാമിലിക്കുള്ള ഏത് ബന്ധുക്കോസം വരെ ഉള്ളത്? അതിനകത്ത് മൂന്ന് പിള്ളേർ, മൂന്ന് ഫാമിലീസ് ഡിവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? സേറ്റൻ ഡിസ്ട്രോയ്സ് ഫാമിലീസ്. അവരുടെ ഗൂഢലക്ഷ്യമുണ്ട്. അവൻ കുടുംബത്തിന്റെ സമാധാനത്തെ തകർക്കും. നമ്മളതിനെ നിന്നു കൊടുക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഡിസപ്ഷനെ കുറിച്ച് തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. നമ്മളതിന് നിന്നു കൊടുക്കുന്നതുകൊണ്ടാണ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. പിശാജ് എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. പിശാജിന് ഇടം കൊടുക്കാനായിട്ട് പാടില്ല. കുടുംബ ബന്ധത്തിൽ പിശാജിന് ഇടം കൊടുക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചെറിയ വിള്ളൽ മതി. മുല്ലപ്പെരിയാറിൽ വെള്ളം ചോരുന്നതിനെ കുറിച്ച് പണ്ടൊരിതുണ്ടായിരുന്നു. ഇറ്റ് വാസ് എന്നാ ഒരു വേരിലേക്കൂടെ ഒന്ന് കയറി ഇറങ്ങി പോയതാണ്. എത്ര മില്ലിമീറ്റേഴ്സിന്റെ വ്യാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനോ ആ അതിന് തകർച്ചയ്ക്ക് കാരണമായി തീരുകയാണ്. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ പിശാചിന് ഒരിക്കലും ഒരു ഇടം കൊടുക്കാനായിട്ട് ഇടയാകരുത്. നമ്മുടെ സഭകളിലും നമ്മുടെ വീടുകളിലും, സഭകളിലും അത് പാടില്ല. പിശാചിന് ഇടം കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ അലേർട്ടായിരിക്കണം. അവന്റെ വഞ്ചനയെക്കുറിച്ച് നമുക്ക് നമ്മൾ അലേർട്ടായിരിക്കണം. പിശാചിന് എത്രയും പേരെ അവന്റെ കൂടത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹം, അവന്റെ ഏജൻസിനും അത് തന്നെ ആഗ്രഹം ഇല്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട്, പിശാചിന്റെ ഏജൻസിന് അവന്റെ സാമ്രാജ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള സീല് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എമ്പണ്ട് ലോകം മുഴുവൻ സുവിശേഷീകരിക്കപ്പെട്ടു. പിശാജ് വെളിപ്പാട് ദിവസം പറഞ്ഞ അധ്യായത്തിൽ പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. അവനറിയാം അവൻ എന്താ എത്ര ഉള്ളെന്ന്, കുറച്ചു കാലമേ ഉള്ളു. അതവൻ നന്നായിട്ട് ഉപയോഗിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വന്ന അല്പകാലമേ ഉള്ളെന്നുള്ളത് നമ്മളെ കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കാലം ദ അപ്പോയിന്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അവൻ വളരെ അലേർട്ടാണ്. അവൻ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ പിടിച്ചാലും തീർന്നുള്ളൂ. നരകത്തിൽ ചെന്നാലും പിന്നെ ആരെങ്കിലും പിടിച്ചാലും തീർന്നേ ഉള്ളൂ. ഈ ധനവാന്റെ ലാസന്റെ കഥ വായിക്കും, എനിക്ക് ഒത്തിരി തമാശ തോന്നുന്നു. അത് നമ്മളൊക്കെ ചിന്തിക്കുന്നില്ലെന്നറിയാമോ, പാവം ധനവാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ മാനസാന്തരം ഉണ്ടായിരുന്ന വെറുതെ അവൻ ആക്ട് ചെയ്യാം. എന്നറിയാമോ അവൻ പറയുന്നില്ലെന്നറിയാമോ, അവൻ നോക്കിയപ്പോൾ ലാസർ അവിടെ ഇരിക്കുന്നു, മോളിലിരിക്കുന്നു. അവൻ പറയുന്നത് അബ്രഹാം പിതാവ് എനിക്ക് ഇച്ചിരി വെള്ളം തരണേ എന്നല്ല പറയുന്നത്, ആ വെള്ളവും കൊണ്ട് ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു. അവന് വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമല്ല, ഈ ധനവാൻ ലാസറിനെ കണ്ടപ്പോ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയുന്നത് അറിയാവോ, ഇങ്ങനെ വെള്ളം തരണം കണ്ട പറയുന്നത്, എന്താ പറയുന്നത്? വെള്ളം കൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് വായിക്കണമെന്ന്. ഇതാണ് ഒരു നരകത്തിൽ കിടക്കുന്നവന്റെ ആഗ്രഹം. എന്നാ അബ്രഹാം പിതാ പറഞ്ഞ അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഒരു കാര്യം, അവളെ ഭൂമിയിലോട്ട് ഇടാൻ. അടുത്ത എന്താണെന്നറിയാം, നരകത്തിലോട്ട് അവളെ കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്വർഗത്തിരിക്കുന്ന എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നീ അവനെ ഭൂമിയിലോട്ടൊന്ന് പറഞ്ഞോളൂ. എന്റെ അനിയന്മാര് സഹോദരന്മാരെല്ലാം അവിടെ ഉണ്ട്. ഇവൻ മനസ്സിൽ പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മമാർ ഇവനെ ശരിയായിക്കോളൂന്നാ. കാര്യം നരകത്തിലൊടുക്കുന്ന മാനസാന്തരം ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും ഇല്ല. പക്ഷെ അവന്റെ ലക്ഷ്യം എന്താണ്? ഒരുത്തനെ കൂടെ കിട്ടണമെന്നോ നരകത്തിൽ കൊണ്ടുപോകണമെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ ഒരു ലക്ഷ്യമുണ്ടോ? നമുക്ക് ആ ഒരു ആഗ്രഹമുണ്ടോ? നമുക്ക് പലപ്പോഴും സാത്താന്റെ സംബന്ധിച്ച് അവന് ഒത്തിരി ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു സീല് പലപ്പോഴും ഇല്ല എന്നുള്ളത് വലിയൊരു അപകടമാണ്, വലിയൊരു അപകടമാണ്. നമ്മൾ സാത്താന് ഇടം കൊടുക്കുന്നു. എഫേസ്യരിലെ കൃത്യമായിട്ട് സാത്താൻ അവന്റെ ഇടം കൊടുക്കരുത്. അവന്റെ ഡിസപ്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഡിസപ്ഷൻ ഭയങ്കര ഡേഞ്ചറാണ്, വഞ്ചനയിലെ അപകടം. അപകടം ഏറ്റവും വലിയ അപകടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൻസിയർ ആൾക്കാരാണ് എപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ഇല്ല, ഈ വഞ്ചനയിൽ പെടുന്നത് എങ്ങനെയുള്ളവരാണ്? സിൻസിയർ നിഷ്കളങ്കരായ ആളുകളാണ്. അല്ലാതെ ഒരുമാതിരി എന്താ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനെ ഒന്നും പെട്ടെന്ന് വീഴിക്കാനായിട്ട് പറ്റത്തില്ല. സിൻസിയർ ആയിട്ടുള്ള ആളുകൾ, വളരെ സിൻസിയറായിട്ട് ഇവൻ ഈ കാര്യങ്ങൾ ചെയ്തു. പണ്ട് ഒരു ദേവദാസം ഉണ്ടായിരുന്നു, ബി എ തോമസ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞ എന്തറിയാമോ, ഈ എലി എലിക്കണിയിലേക്ക് പോകുന്നത് ഒരു ദുരുദ്ദേശത്തോടെയല്ല. എലി എലിക്കണി പോകുന്നത് ഞാനിപ്പം അപകടത്തിപ്പെടുമെന്ന് വെച്ചോല്ലോ ആണോ? ഒന്നുമല്ല, വളരെ സിൻസിയറായിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ കത്ത തിന്നാനായിട്ടാണ് പോകുകയാണ്. നല്ല ആഗ്രഹത്തോടെ ഹൃദയശുദ്ധിയോടെ അവൻ പോകുന്നത്. പക്ഷെ ഹൃദയശുദ്ധിയോടെ പോയി കഴിഞ്ഞാലും അവന്റെ കരുത്തിൽ ക്ലിപ്പ് വീഴുന്നതിനകത്ത് സംശയമൊന്നുമില്ല. ഈ ഡിസപ്ഷന്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺസിക്വൻസ് ഒന്ന് തന്നെയാണ്. അത് മനഃപൂർവ്വം ചെന്നാലും മനഃപൂർവ്വം വിഷം എടുത്തു കുടിച്ചാലും ചാകും, അറിയാതെ വിഷം അകത്ത് ചെന്നാലും ചാകും. അപ്പൊ അതുകൊണ്ട് ഈ ഡിസപ്ഷനെ കുറിച്ച് നമ്മൾ വളരെ അലേർട്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഞാൻ അതിന്റെ ആ ഒരു ഔട്ട്ലൈൻ ആദ്യമായിട്ട് പറയാണ്. ഈ സാത്താൻ വഞ്ചനയ്ക്കാൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ക്രമേണയായിട്ട് പഠിക്കാം, അതിനെക്കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത് റോമാലേഖന 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം.
അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനല്ല, തങ്ങളുടെ വയസ്സിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചുകളയും ചെയ്യുന്നു.
ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ, ആരെയാണ് വഞ്ചിക്കാൻ പറ്റുന്നത്? അവർക്ക് സാധുക്കളുടെ, സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. സാധുക്കളുടെ ഹൃദയങ്ങളെ, സ്മൂത്ത് ചോക്ക് ആൻഡ് ഫ്ലാറ്റർ, ചക്കരവാക്കും മുഖസ്തുതിയും. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഞാനിപ്പം ഈ ജസ്റ്റ് ആ വേഴ്സസ് മാത്രം ഒന്ന് വായിച്ചെന്ന് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാനുള്ളത് നോക്കാം. ഇനി എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. വ്യർത്ഥവാക്കുകളാൽ, ഇറ്റ്സ് എംപ്റ്റി വേർഡ്സ്, പൊള്ളയായ വാക്കുകള്, ആഴമില്ലാത്ത ഷാലോ ആയ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഇനി കൊലോസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. കൊലോസ്യ ചാപ്റ്റർ 2 വേഴ്സ് 4, വശീകരണ വാക്ക്, ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെന്റ്, ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെന്റ്, സത്യമാണെന്ന് തോന്നിപ്പോകുന്ന വാദങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പറയുന്നതെന്ന് തോന്നുന്നതായ വാക്കുകൾ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഏജൻസ് ഉണ്ടല്ലോ, LIC അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെയുള്ള ഏജൻസ് പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാല് ആരെങ്കിലും ഉണ്ടെങ്കിലും ക്ഷമിക്കണേ. പക്ഷെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം. അവർക്ക് ഇതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളതിനാണ്. ആദ്യത്തെ പ്രീമിയം അവര് വേണമെങ്കിൽ തന്നെ അടച്ചോളും, ഇല്ലേ? ആദ്യത്തെ പ്രീമിയം അവര് വേണം അടച്ചോളും. അതുപോലെ എന്താണ് ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെന്റ്, നമ്മളെ കൊണ്ട് അവർ സമ്മതിപ്പിച്ചിരിക്കും, ഇല്ല സമ്മതിപ്പിച്ചിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്? അവർക്ക് വേണ്ടിയല്ല, ആർക്കു വേണ്ടി ചെയ്യുന്നത്? നമുക്ക് വേണ്ടി, വരുന്ന ആളുകൾക്ക് വേണ്ടിയാണെന്നാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഈ നമ്മുടെ നാട്ടിൽ ഒത്തിരി പരിപാടികളുണ്ടല്ലോ, ഈ ഡയറക്ട് മാർക്കറ്റിംഗ് പോലുള്ള ഒത്തിരി ഈ ചെയിൻ പരിപാടികളെല്ലാം ഉണ്ടല്ലോ. ഇവരെല്ലാം വന്ന് പറയുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാല് ഫൈനായിട്ട് ആർഗ്യുമെന്റ് അവർക്ക്, ഇല്ലേ? ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെന്റ്സ്, സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നതായ വാദങ്ങൾ. ഇനി കൊലോസ്യ ചാപ്റ്റർ 2 വേഴ്സ് 8, തത്വജ്ഞാനവും വെറും വഞ്ചനയും, ഹോളോ ആൻഡ് ഡിസെപ്റ്റീവ് ഫിലോസഫി, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. നമുക്കെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ്, ഈ കുറച്ച് ഫിലോസഫി ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പറയുന്നതിനകത്തൊക്കെ കുറച്ച് തത്വമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് എന്താ ചിന്തിക്കുന്ന അറിയാമോ, ഈ നമുക്കെല്ലാം ഉള്ള പ്രശ്നവുമാണ്. ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കുന്നത് അയാൾ ഇച്ചിരി എന്തോ കുറച്ച് ഫിലോസഫിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ അറിവേ ഇല്ലേ, നമുക്കതൊക്കെ കേൾക്കുന്ന സന്തോഷം. നമുക്കില്ലാത്തതെല്ലാം മറ്റൊരു പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഫിലോസഫി. പക്ഷേ അയാൾ എന്തെങ്കിലും ലക്ഷ്യം വെച്ചാണ് പറയുന്നത്, ആരും നിങ്ങളെ തകർത്ത് എന്താ എഴുതിയിരിക്കുന്നത്, കവർന്നു കളയാതിരിക്കാൻ, കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും. ഓക്കെ, ഫിലോസിംഗ് ചാപ്റ്റർ 2 വേഴ്സ് 18.
ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസിനാൽ വെറുതെ തീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്.
See, appearance of humility, താഴ്മയിൽ രസിക്കുന്നവർ, തങ്ങൾ താഴ്മയുള്ളവരാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ജീവിച്ച് കാണിച്ചേച്ച് സ്വയനീതിയിലേക്ക് നമ്മളെ വലിച്ചെടുക്കുന്ന ആളുകൾ, ഇതൊത്തിരി ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇതിന്റെ പ്രോബ്ലം ഇത് ഭയങ്കരമായ വഞ്ചന ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. ആത്മീയത സ്വയം ചെയ്തെടുക്കാവുന്ന അതാണെന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇച്ഛാശക്തിയാൽ ആത്മീയത നേടാൻ പരിശ്രമിക്കുന്ന ആളുകളാണിത്. അവർ ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്, തലയെ മുറുകെ പിടിക്കാതെ സ്വന്തം ശക്തിയിൽ എന്ത് ചെയ്യുന്നു, ദേ ട്രൈ ടു ലിവ് എ സ്പിരിച്വൽ ലൈഫ് ബൈ ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് ദേ ട്രൈ ടു ഡു ദാറ്റ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, എല്ലാ ആത്മീയതയും അവർ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ചെയ്യാനായിട്ട്, ഇൻഫാക്ട് ദേ ആർ ഡിസീവിങ് ദംസെൽസ്. അവർ ചിന്തിക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പിയറൻസ് ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയിൽ രസിക്കുന്നവരായ ആളുകൾ. ഇനി കൊലോസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 23. ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, അപ്പിയറൻസ് ഓഫ് വിസ്ഡം, ബുദ്ധിപരമെന്ന് നമ്മളെ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ വിരുദ്ധ തെറ്റിക്കുന്നത് അപകടമാകും. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്വേച്ഛാരാധനയിലേക്ക് നീങ്ങിപ്പോകുന്നതാണ്. ഇനോ ഇതെല്ലാം ഓരോന്നും ഓരോ ദിവസം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വേച്ഛാരാധന, നമ്മൾ നമ്മെ തന്നെ ആരാധിക്കുന്ന അവസ്ഥ. നമ്മൾ നമ്മെ തന്നെ ആരാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ മെഴുതിരി കത്തിച്ച് വെക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവർക്ക് അർത്ഥം എന്തെന്നറിയാമോ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ എന്ത് തോന്നുന്നു, വി ആർ നോട്ട് ബാഡ്, വി ആർ ഗുഡ്, കൊള്ളാം, കുഴപ്പമില്ല, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല. സ്വേച്ഛാരാധനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ആളുകൾ. ഇനി സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 വേഴ്സ് 1-2. സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1-2.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുത്തുള്ള നമ്മുടെ സഹാനുഭവവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിനാൽ അടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയ ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളക്കുകയും ഞെട്ടിപ്പോകുകയും
വല്ല ആത്മാവിനാലോ വല്ല വചനത്താലോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇളകി പോകാനായിട്ട് പാടില്ല. വല്ല ആത്മാവ് ദൈവം പറഞ്ഞു എന്ന നിലയിലുള്ള പ്രവചനങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞു, ഞാനല്ലേ എന്റെ ആത്മാവല്ലയോ നിന്നോട് സംസാരിക്കുന്നതെന്നായിരിക്കും പറയുന്നത്. പക്ഷെ അത് ഏതാത്മാവ്, എന്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആത്മാവുമാകാം. പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്റെ ആത്മാവല്ല നിന്നോട് പറഞ്ഞതെന്നാണ് പറയുന്നത് അല്ലേ, എന്റെ ആത്മാവല്ലയോ. പക്ഷെ സ്വന്തം ആത്മാവും ആകാം, അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്ന് വെച്ചുകൊണ്ട് പ്രവചനത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്ന നിലയിൽ ദൈവികമല്ലാത്ത വാക്കുകളെ സംസാരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ വഞ്ചിക്കപ്പെടുവാനായിട്ട് ഇടയാകരുത്. എട്ടാമത് സെക്കൻഡ് കൊരിന്ത്യസ് ചാപ്റ്റർ 11 വേഴ്സ് 25.
നിങ്ങളുടെ
മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് നമ്മളുടെ ഡിവോഷൻ, അതിനെ വലിച്ചു കളയാനായിട്ട് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു പരിശ്രമം. വാസ്തവത്തിൽ നമ്മളെ കർത്താവിനെ കന്യകയായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നിനെയും ഒന്നിലും ഡിലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവകാശമില്ല. ഒന്നിലും ഡിലൈറ്റ് ചെയ്യാനായിട്ട്, വേറെ ഒന്നിനും സന്തോഷിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. വേറെ ഒന്നിനും നമുക്ക് ധ്യാനിക്കുവാൻ, വി കനോട്ട് ഡിവൈഡ് അവർ ഡിവോഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സാത്താൻ ചെയ്യുന്ന എന്താണെന്ന് അവിടെ പറയുന്നത്, സാത്താന്റെ പ്രവർത്തനമാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള ഏകാഗ്രത വിട്ട് നിർമ്മലതയും ഏകാഗ്രതയും നിർമ്മലതയും ആ ഡിവോഷനെ മാറ്റിക്കളയാനായിട്ടുള്ള പരിശ്രമം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന വഞ്ചന. ഇനി ഗലേഷ്യൻ ചാപ്റ്റർ 6 വേഴ്സ് 7 ടു 10. ഇവിടെ മുകളിൽ പറയുന്ന ഭാഗങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തെ പരിഹസിച്ചുകൂടാ, കാര്യം നിങ്ങൾ എന്ത് ജഡത്തിൽ ചെയ്യുന്നോ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ജഡത്തിൽ കൊയ്യും. Reducing, in fact, you know what happens, reducing the seriousness of sin. പാപത്തിന്റെ സീരിയസ്നെസ്സിനെ കുറച്ച് കാണിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പാപത്തിന്റെ സീരിയസ്നെസ്സിനെ കുറച്ച് കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഈ കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ പാപമാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. ഗ്രാത്തി ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് താഴോട്ട് പറയുന്ന ഭാഗങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ നോക്കണം അതിനകത്ത് എത്രണം നിങ്ങൾ പാപമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ഒന്നടപ്പ് എല്ലാവർക്കും അറിയാം പാപമാണെന്ന് അറിയാം. അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ നിഷ്കാമം, ഓക്കെ. ആ പിന്നെ അത് നമ്മളില്ല. ആ വിചാരം, ആ നമ്മൾ മന്ത്രവാദികൾ അടുത്തൊന്നും പോകുന്നില്ല. അതുണ്ടോ? ഉണ്ടോ? അടുത്തോ? അടുത്ത അതിനേക്കാൾ രസമാണ്. പിണക്കം പാവമാണോ? പിണക്കിയിരിക്കാൻ പറ്റത്തില്ലയോ? പിന്നെ ജാരശങ്ക, മറ്റുള്ളവരെ സംശയിക്കുന്ന കാര്യം. ക്രോധം ഉണ്ടോ? ആർക്ക് ശാത്യമില്ലല്ലോ ഇവിടെ. ശാത്യം രണ്ട് പാർട്ടി സ്പിരിറ്റ്. ഞാൻ പിന്നതാ ഉണ്ടോ? വെളുക്കൂത്ത് ഇവ എന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത അടുത്ത വാക്കുകൾ വായിച്ചു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നുള്ളു. ഏതൊക്കെ പ്രവർത്തിക്കുന്നവർ? അസൂയ, വക, പിണക്കം, കോപം, ക്രോധം, ജാരശങ്ക, ഭിന്നത, ശാഠ്യം. പോവോ സ്വർഗത്തിൽ? നമ്മൾ കൊടുക്കോ? അങ്ങനൊക്കെ ഇപ്പം പറ്റുമോ? നമുക്കിപ്പോ അങ്ങനൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലേ. ഇവിടെ വാട്ട് ഹാപ്പൻസ്, പൗലോസ് പറയുന്നത് അറിയാമോ? ദാറ്റ് ഈസ് എ ഡിസെപ്ഷൻ. പാപത്തിന്റെ സീരിയസ്നെസ് കുറച്ച് കാണിക്കുന്നവരോട് പൗലോസ് പറയാണ്, നീ ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്യും, സംശയമില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ബോധ്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാല് നമ്മൾ വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയാൻ കാര്യം, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാപത്തെ മനുഷ്യൻ സീരിയസ് ആയിട്ട് കാണുന്നുള്ളതാണ്. ഒന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഇവിടെ MDHന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് റിസർച്ചിന്റെ കുറച്ച് പേപ്പർ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഹി ഹാഡ് സം ക്വസ്റ്റ്യൻസ്. ഒടുവിൽ എന്നോട് അവൻ ചോദിച്ചു, വാട്ട് യു തിങ്ക് അബൌട്ട് ദ ചർച്ച്? അത് നന്മയോ തിന്മയോ എന്തും ആയിക്കോട്ടെ, എന്താ? അവൻ്റെ റിസർച്ച് പേപ്പറിന് വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ചർച്ചിന്റെ പ്രശ്നം ചർച്ചിൽ ഒന്നും സീരിയസ് അല്ല എന്നുള്ളതാണ്. പീപ്പിൾ ആർ നോട്ട് സീരിയസ് അബൌട്ട് ജീസസ്. നോ വൺ കെയർസ് അബൌട്ട് ജീസസ്. യേശുവിനെ കുറിച്ച് പോലും ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പീപ്പിൾ ആർ നോട്ട് സീരിയസ് അബൌട്ട് സിൻ. എന്ത് കാണിച്ചാലും നമുക്ക് ആരാധിക്കാം, പാട്ടുപാടാം, ഒരു പ്രശ്നമില്ല. ഒരു തിരുവത്താഴത്തിന് നമ്മൾ നിങ്ങളുടെ സഭയുടെ മാത്രം കുറ്റമൊന്നുമല്ല, ലോകത്തിലെ ഈ മലയാളികളോട് ഒറ്റ സഭയുടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച അസൂയപ്പെട്ടവർ ഈ ആഴ്ച തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ പാടുന്നു ഞാൻ കേട്ടില്ല. വേദസ്ഥ പറഞ്ഞു എന്താണ്? നമ്മൾ വായിച്ച ഭാഗത്ത് ഞാൻ പറഞ്ഞത്, സ്നേഹിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവനൊക്കെ ഈ പിശാചിന്റെ മക്കളാണെന്നുള്ളത് നമ്മൾ എത്ര സഭയെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു സഭയുടെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ നിങ്ങൾ പല സ്ഥലങ്ങളിൽ, നിങ്ങൾ നാട്ടിലെ സഭയുടെ വേറെ ഏതെങ്കിലും സഭയിൽ, ഏത് സഭയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്? സഹോദരനെ സ്നേഹിക്കാത്തവൻ പിശാചിന്റെ മകനാണെന്ന് അവർക്ക് ശ്രമിക്കുന്നു. ഇല്ല, വി ആർ നോട്ട് സീരിയസ്, വി ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് വി തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. ഞങ്ങൾ ഈ ബുന്ദൽഖണ്ഡിനെ കുറിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം മധ്യപ്രദേശില് അവരുടെ കാര്യങ്ങൾ സത്യരേഖ എന്ന് പറയുന്നത് വാസുകറിയാം വാസുണ്ടാണെന്ന്. ഈ എന്താ പറഞ്ഞാല് അവര് സീരിയസ് അല്ല, അവൻ പറയുന്നതൊന്നും ഒരു ഇല്ല. 4 മണിക്ക് 6 മണിക്ക് യോഗത്തിന് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ മെയിൻ എന്തുകൊണ്ട് വരത്തില്ല, നമ്മുടെ യോഗമല്ലേ. ഓ ഇടയ്ക്കിടം പറയും, എത്ര മണിക്കാ യോഗം തുടങ്ങുന്നേ? 6 മണി. ഞാനൊരു 10 മിനിറ്റ് താമസിക്കും കേട്ടോ, വെറുതെ പറയുന്നതാണ്. ഇതെല്ലാം നമ്മുടെ കടമ പറയുന്നതാണ്. അവൻ വരത്തില്ല. He is not serious about things. Stop serious. ഞാൻ യോഗത്തിന് വരുന്ന കാര്യം മാത്രമല്ല, അത് ഹിന്ദുക്കളുടെ കാര്യമല്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ പോർത്ത വരുന്നവരുടെ കാര്യം ആലോചിക്കും, യോഗത്തിന് വന്നിരിക്കുന്നവരുടെ കാര്യം. They are not serious about Jesus. They are not serious about being in the presence of the Lord. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ സഭകളിൽ യോഗത്തിന് വന്നിട്ട്? അന്യഭാഷ പറയുന്ന എത്ര പേരുണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ദൈവത്തെ കൊണ്ട് വീട്ടിൽ പോകുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ കൊണ്ട് വീട്ടിൽ പോകുന്നവരെ അന്യോന്യമുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്കൊരു വിഷയമാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. നമുക്കിന്ന് കൂട്ടായ്മ വിഷയമല്ല. നമുക്ക് ഇന്നുള്ളത് റോട്ടറി ക്ലബിലെ സ്നേഹമാണ്, നത്തിങ് മോർ ദൻ ദാറ്റ്. ദാറ്റ് ഈസ് എ ഫാക്ട്. റോട്ടറി ക്ലബിൽ നിങ്ങൾ പറയുന്ന സ്നേഹം എല്ലാം റോട്ടറി ക്ലബിലുണ്ട്. നമ്മൾ പറയും അയ്യോ എന്ത്, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം കേട്ടോ എന്ന് പറയും, വരും, പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് കളിക്കും. കളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വല്ലതും പോവാണെങ്കിൽ വേണമെങ്കിൽ പിള്ളേരെ 3-4 ദിവസത്തേക്ക് വരെ നമ്മുടെ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തും. അല്ലേ കൂട്ടുകാർ, അവർ കളിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ഇച്ചിരി അത്യാവശ്യം പൈസ വല്ലതും ആണെങ്കിൽ 10,000-2,000 ദിർഹംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈമാറാനൊന്നും പ്രയാസമൊന്നുമില്ല. ഇല്ല 10,000-5,000 മാറാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പൈസ കൊടുക്കും. ഇല്ലേ നമ്മളൊപ്പം പറയുന്ന എന്താണ്, ഇപ്പോൾ എന്തൊരു ദൈവസ്നേഹം അല്ലേ, ദൈവങ്ങളൊന്നുകൂടെ സ്നേഹം, എന്തൊരു സ്നേഹം. എന്റെ പ്രിയ സഹോദരന്മാരെ, ഇതെല്ലാം റോട്ടറി ക്ലബിലും ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റോട്ടറി ക്ലബിലും ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. നമ്മളീ പറയുന്ന സ്നേഹം, നമ്മളീ കാണിക്കുന്ന എല്ലാ സ്നേഹവും ഇവിടെയും കാണിക്കുന്നുണ്ട്, റോട്ടറി ക്ലബിലും കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹവും അവരുടെ സ്നേഹവും നമ്മുടെ വ്യത്യാസമില്ലെന്നുള്ള ഞാൻ തെളിയിച്ചു തരാം. നമ്മുടെ ഈ അയ്യൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ട സഹോദരന്റെ കൊച്ചു നമ്മുടെ വീട്ടിലിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ബെഡ് ലാമ്പ് എന്നൊക്കെ ഒന്ന് താഴെ കൊട്ടിന്ന് വെച്ചു. നമ്മൾ വളരെ കാര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നതാണ്. കുട്ടിയോർക്കര നമ്മളെ അന്നേരത്തെ അറിയിച്ചത് നമ്മളൊരു പരാതി കൊടുക്കും, ഒന്നും ആലോചിക്കൊന്നുമില്ല. പിന്നെ വലിയ സങ്കടമായിപ്പോയി ഇല്ലേ, അന്നേരത്തെ ദേഷ്യത്തിന് കൊടുത്തതാണ്. കൊച്ചു കരച്ചിട്ട് കൊടുത്തത്തില്ല, കൊച്ചിന് മീൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കരച്ചിലൊക്കെ അടക്കി. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ മറ്റേ ആൾ കൊണ്ടുവരാൻ, കൊച്ചിനപ്പം വന്ന് കൊണ്ടുപോയി, കുഴപ്പമൊന്നും ഇല്ല. കൊച്ചി വീട്ടിലോട്ട് ചെയ്യലോ ഒറ്റ കാര്യത്തില്ല. ഡാഡി അടിച്ചു, ആര്, അങ്കിള്, എന്ത് പറ്റിയതാ, ഞാനൊന്നും ചെയ്തതല്ല, ഞാനവിടെ പോയപ്പോ ആ ടേബിളിലാണ് താഴെ വീണു അല്ലേ. ആ പോട്ടോ സാറേ, ഇനി നീ പോകണ്ട, ഇനി നീ പോകണ്ട. ഒരു 2-3 മാസം കഴിഞ്ഞാൽ, 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയാണെന്ന് വെച്ചോ, അവിടെ ഇല്ലയോ, മോനെ ഇങ്ങോട്ട് കൂടി നിൽക്കും. ഓ, അവൻ വരുന്നില്ലെന്നാ പറയുന്നു. എന്താണോ ഇന്നാളവിടെ വന്നെന്ന്, അത് ലാബ് പൊട്ടിയെന്നോ അടിച്ചപ്പോ വായി. അതൊന്നും ദൈവസ്നേഹം അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പറയുന്നത് പോലെ നമുക്കൊന്നും ദൈവസ്നേഹമില്ല. വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ദ ലവ് ഓഫ് ജീസസ്. വി നോട്ട് സീരിയസ് ആൻഡ് വി സേ വി ലവ് ഈച്ച് അദർ. ചെറുപ്പം ഇത് പാപികളും ചെയ്യുന്നതല്ലേ? ഇന്ന് നമ്മളുടെ സഭയിൽ പാപികൾ ചെയ്യാത്ത എന്തോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വി ആർ നോട്ട് സീരിയസ് അബൌട്ട് സ്പിരിച്വൽ ലിവിങ്, ആത്മീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്തോ, വി ആർ നോട്ട് സീരിയസ്. പാപത്തെ കുറിച്ച് നമ്മൾ സീരിയസ് അല്ല, സ്നേഹത്തെ കുറിച്ച് സീരിയസ് അല്ല. വി ലവ് ദി ലവബിൾ തിങ്സ്. അൺലവബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഇരിക്കുന്നില്ല. തിരുവത്താഴത്തിൽ നിന്നാലും അടുത്ത ആൾക്ക് ഉമ്മ കൊടുക്കേണ്ടപ്പോൾ അതുകൂടെ നോക്കിയാൽ നമ്മൾ ഇരിക്കുന്നത്, അതുകൂടെ നോക്കിയാൽ നമ്മൾ ഇരിക്കുന്നത്. ക്രിസ്റ്റിനോ ഇത് കഴിയുമ്പോൾ ചുംബനം കൊടുക്കണമെന്നുള്ളത് നമുക്ക് അറിയാം. വി ജസ്റ്റ് വോണ്ട് ടു കീപ് ദാറ്റ് നോസ് കീപ് ദാറ്റ് ഇൻ അവർ മൈൻഡ്. അത് നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഫെലോഷിപ്പ്, വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ജീസസ്, വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റേണിറ്റി, വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റേണിറ്റി. നിത്യതയെ കുറിച്ചുള്ള വലിയ ഒരു ദാഹം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഞാൻ ഈ ദേശക്കാരനല്ലെന്നുള്ള ഒരു ചിന്ത എത്ര പേരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭരിക്കുന്നുണ്ട്. അബ്രഹാമും പിതാക്കന്മാരും വാഗ്ദത്ത ദേശത്ത്, അവർക്ക് ദൈവം കൊടുത്ത ദേശത്ത് നീ ഇവിടെ താമസിച്ചോ, നിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ ദേശം കൊടുക്കാമെന്ന് പറഞ്ഞ ആ ദേശത്ത് അവർ താമസിച്ചത് പരദേശികൾ എന്നതുപോലെയാണ്. പക്ഷെ നമ്മൾ പരദേശത്ത് താമസിക്കുന്നത് സ്വന്തം ദേശം എന്നതുപോലെയാണ്. How many of we think that we belong to heaven and our citizenship is not in this world? We are not serious. Pishaj namale vandichirikkya. That's okay. Seriousness oli endu edalum kolapovilla alle. Pashcha vedosam krutyam parayunnu oru van jadathil vedachathu jadathil koyyu devathe parihasichuda. What all things Jesus said, what all things the Bible says, it will happen. Asuyappadunnavanum pagaikkunnavanum ദ്വന്ദപക്ഷമുള്ളവനും പാർട്ടി സ്പിരിറ്റ് ഉള്ളവനും സ്വാർത്ഥത കാണിക്കുന്നവനും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നവനും സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് വേദദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നടക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മളെ പിശാച് പറഞ്ഞ് വഞ്ചിച്ചിരിക്കുന്ന ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. അത് പോരെ, അതല്ല വഞ്ചിക്കപ്പെടരുത്. ഇനി ഒരു ഭാഗം കൂടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ.
സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനം തിരിഞ്ഞു വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചം കൊണ്ട പിതാവിന്റെ നിന്ന് ഇറങ്ങി വരും. അവന് വികാരമോ ഗതിഭേദത്താൽ ആസ്വാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവന്റെ ജ്യേഷ്ഠമേരുമായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു.
യാക്കോബ് പറയുന്നത് നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നതിനകത്ത് ദൈവം ഇടപെടുന്നില്ലെന്ന്. പരീക്ഷിക്കുന്നതിൽ ദൈവം ഇടപെടുന്നുണ്ട്, ട്രയൽസ് അതിനകത്ത് ദൈവം ഇടപെടുന്നുണ്ട്, പക്ഷെ ടെംപ്റ്റേഷൻസ് ദൈവം ഇടപെടുന്നതല്ല. ദൈവത്തിന് എന്താണ് പാപം ചെയ്യുവാൻ കഴിയത്തുമില്ല, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാനും കഴിയത്തില്ല, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാനും കഴിയത്തില്ല. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്തറിയാമോ, ഓ വണ്ടി മറിഞ്ഞ് 4 കർണം മറിഞ്ഞു, പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. ആ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തുപോയില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതല്ല ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ചത്തൊന്നും ഇരിക്കും, എത്ര പേരും അവിടെ വന്ന് മരിച്ചു പോകുന്നുണ്ട് ഇല്ലേ, അന്നേരം ദോഷത്താലാണ് പരീക്ഷിക്കുന്നത്. അല്ല അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോഷം ചെയ്യാൻ തോന്നിയാൽ അത് ദൈവം നൽകുന്ന പരീക്ഷയാണെന്ന് അതാ അതിന്റെ അർത്ഥം. God will never tempt you to do evil. അവൻ തെറ്റ് ചെയ്യാൻ ആരെയും എന്ത് ചെയ്യത്തില്ല, പ്രലോഭിപ്പിക്കത്തില്ല, അതാണ് അവിടുത്തെ അർത്ഥം. അല്ലാതെ അപകടം ഉണ്ടാകത്തില്ല എന്നല്ല. അവൻ തെറ്റ് ചെയ്യാൻ ആരെയും എന്ത് ചെയ്യത്തില്ല, പ്രലോഭിപ്പിക്കുകയില്ല. ഓരോരുത്തൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്, സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ എന്തിനാ ദൈവമേ കൈക്കൂലി കൊടുക്കാനും കൈക്കൂലി വാങ്ങിക്കാനും എന്നെ പ്രലോഭിപ്പിക്കുന്നതെന്ന് കർത്താവിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് അത് ചെയ്യുന്നത് എന്തിനാ ദൈവമേ എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടതെന്ന് കർത്താവിനോട് ചോദിക്കേണ്ട കാര്യമില്ല. ഞാനിത് ചെയ്യാൻ എന്തിനാ നീ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കർത്താവ് അല്ല അത് പ്രേരിപ്പിച്ചത്. കാര്യം അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്, അവന് വെളിച്ചമല്ലാതെ മറ്റൊന്നും ഇല്ല. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. എവിടെയാണ് നമ്മൾ പ്രലോഭനങ്ങളിൽ വീഴാനുള്ള തുടക്കം എവിടെയാണ്, ദൈവത്തിലല്ല നമ്മൾ തന്നെയാണെന്നുള്ള. ഓരോരുത്തൻ സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടിട്ടത്രേ എന്താണ് പരീക്ഷിക്കപ്പെടുന്നത്, സ്വന്തം മോഹങ്ങളാൽ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വലിയ വഞ്ചന നടക്കുന്നുണ്ട്. ഈ പ്രലോഭനങ്ങളുടെ ഉറവിടം പുറത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രലോഭനങ്ങളുടെ ഉറവിടം വാസ്തവത്തിൽ തുടക്കം എവിടുന്നാണ്, നമ്മളുടെ മോഹങ്ങളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന്, ഇഷ്ടങ്ങളിൽ നിന്ന്, ജടിക ഇച്ഛകളിൽ നിന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കാനും അതിനെ ദൈവികതയിൽ കൊണ്ടുപോകുവാനുമുള്ള ഒരു പ്രത്യേകമായ ബോധ്യം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ, എന്ത് സംഭവിക്കും, നമ്മൾ പ്രലോഭിപ്പിക്കപ്പെട്ട്. എന്താ അതിനകത്ത് സംഭവിക്കുന്ന എന്താണ്, പ്രലോഭിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയല്ല, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ കൊടുക്കുന്നു. അതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സാണ്. അതിന്റെ എല്ലാം തുടക്കം വിടുന്നതാണ് നമ്മളുടെ മോഹങ്ങളിൽ നിന്നാണ്. മോഹങ്ങൾ അതിനും അപ്പുറത്താണ്. എന്താണ് മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഇച്ഛകളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ ഇച്ഛകളിൽ നിന്നാണ് ഈ കാര്യങ്ങളെ തുടങ്ങുന്നത്. ഇങ്ങനെ ഈ 10 ഭാഗങ്ങളാണ് ഞാൻ വാസ്തവത്തിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്തിട്ടുള്ളത്. ആ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. എന്നാൽ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക, ഇവിടെ പിശാച് നമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരു ഗൂഢ ലക്ഷ്യത്തോടുകൂടെയാണ്. അവനെ അവന്റെ ശക്തിക്കപ്പുറമായിട്ടുള്ള ശക്തിയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവനൊരു ഡിസീവർ ആണെന്നുള്ളതാണ്. അവനൊരു വഞ്ചനാണ്. അവന്റെ ഡിസപ്ഷൻസിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്, അല്ലാതെ അവന്റെ ശക്തിയല്ല. പിശാച് ഒരു യുദ്ധ പോരാളിയാണെന്നല്ല പ്രത്യുത, അവൻ എന്താണ്? അവൻ വഞ്ചകനാണ്. അവൻ ചടഞ്ഞടഞ്ഞ ഒരു സർപ്പമാണ്, എന്നാൽ അവൻ വഞ്ചകനാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അലേർട്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പിശാച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളുടെ എല്ലാ അവസ്ഥയും, നമ്മുടെ സന്തോഷത്തെയും, നമ്മുടെ ജീവിതത്തിന്റെ നന്മയെയും, നമ്മുടെ ജീവിതത്തിന്റെ എന്താ ക്യാരക്ടറിനെയും എല്ലാം അവൻ എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ അവൻ മോഷ്ടിക്കുകയാണ്. അവൻ മോഷ്ടിക്കുകയാണ്. മോഷ്ടിച്ച് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അതിനെ തകർക്കുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും എല്ലാം അവൻ എന്ത് ചെയ്യുന്നു? തകർത്ത് കളയുന്നു. ഏറ്റവും ആത്യന്തികമായിട്ട് അവൻ നമ്മളെ നരകത്തിലേക്ക് തള്ളിയിടുന്നു. അത് അതവൻ അവൻ ചെയ്യുന്ന പ്രോസസ് മനസ്സിലാക്കാം. അതുകൊണ്ട് അവനെ ഇടം കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അവന് ഗൂഢലക്ഷ്യങ്ങളോടെ മാത്രമാണ് വരുന്നത്. കുടുംബത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കരുത്, കുടുംബ ബന്ധങ്ങളിലേക്ക് അവനെ പ്രവേശിപ്പിക്കരുത്. അവൻ തരുന്നതായ ഒരു കാര്യവും, അവൻ പറയുന്നതായ ഒരു കാര്യവും നമ്മൾ കേൾക്കാൻ പാടില്ല. ഏറ്റവും ആദ്യം ഒരു ചെറിയൊരു സംശയം മതി, ഒരു ചെറിയ സംശയം ഇല്ലേ? പിശാച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം സംശയമാണ്. സംശയമാണ് അവ്വായോട് അവൻ പറയുന്ന ആദ്യം എന്താണ്? ഞാൻ അതിനെ കുറിച്ച് പിന്നീട് പറയാം. അവ്വായോട് ആദ്യം പറയുന്നത് എന്താണ്? വാസ്തവമായി ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? വാസ്തവമായി അല്ലെ? വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സംശയമാണ്. യേശു കർത്താവിന്റെ അടുത്താദ്യം എന്ന് പറയുന്നത് എന്തുവാണ്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ പുത്രൻ എങ്കിൽ. അപ്പോൾ ഹവ്വായ അവൻ വഞ്ചിക്കാൻ ചെന്നത് സംശയം എന്തൊക്കെയുണ്ടാണ്? യേശുവിന്റെ അടുത്ത് എന്നിട്ട് പറയാം നീ ദൈവപുത്രനാണെന്നാണോ പറയുന്നത്? അതിനുള്ള തെളിവല്ല ഒരു കാര്യം ചെയ്യും. നീ കല്ല അപ്പമായി തീരാൻ കൽപ്പിക്കുക, അത് അങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്കങ്ങ് ഉറപ്പിക്കാം നീയെ ദൈവപുത്രനാണെന്ന്. കർത്താവ് പറഞ്ഞു അതിനെനിക്ക് ഉറപ്പിന്റെ ആവശ്യമൊന്നുമില്ല. Every word that proceeds from the mouth of the Lord says that I am his son. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവന്റെ മകനാണെന്നുള്ളത്. അതുകൊണ്ടവരെ, നമ്മൾ ദൈവമക്കളാണെന്ന് അറിയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കല്ലപ്പമായി തീരുന്നത് കൊണ്ടല്ല, നമ്മൾ ദൈവമക്കളാണെന്ന് അറിയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ ഓടി അടങ്ങുന്നത് കൊണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നതല്ല, നമ്മൾ ദൈവമക്കളാണെന്ന് അറിയുന്നതെന്ന് അറിയാം. ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നത് കൊണ്ടാണ്. സ്വർഗത്തിലെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് നിരന്തരം സംസാരിക്കണം. യു ആർ മൈ സൺ, യു ആർ മൈ സൺ. ആ സംസാരം കേൾക്കാത്തവൻ എപ്പോഴും സംശയമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പിശാചിന് ഒരിക്കലും ഇടം കൊടുക്കാൻ പാടില്ല, സംശയത്തിന് ഇടം കൊടുക്കാൻ പാടില്ല. കുടുംബ ജീവിതത്തിലേക്ക് പിശാച് സംശയങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അവനോട് പറയണം എന്താണ്? വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞങ്ങൾക്ക് വേറെ മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞങ്ങൾക്ക് വേറെ മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല. അവേഴ്സ് ഇസ് എ ഫാമിലി ദാറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ദ സ്ക്രിപ്റ്റേഴ്സ് എന്ന് തന്നെയല്ല, ഞങ്ങളുടെ ഭവനം പണിയുന്നത് യഹോവയാണ്. യഹോ ഭവനം പണിതാൽ തീർച്ചയായിട്ടും അത് നിലനിൽക്കും. യഹോ ഭവനം പണിയാതിരുന്നാൽ പണിഞ്ഞു കൊടുത്താൽ അധ്വാനിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഭവനം പണിയാനൊന്നും ദൈവത്തെ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ അത് പണിയാണ്. കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പണ്ടൊക്കെ ദൈവത്തെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാവുന്ന നമ്മുടെ ചിന്ത, അങ്ങനെ മാനേജ് ചെയ്ത് എല്ലാം തീർന്നു പോയിരിക്കുകയാണ്. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഓരോരോ ഡിസപ്ഷന്റെ മാർഗങ്ങളെയും തിരിച്ചറിഞ്ഞ് അവനെ, ശത്രുവിനെ അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ നമുക്ക് തീരുമാനമെടുക്കാം എന്ന് തന്നെയല്ല, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൽ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൽ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? പിശാചിനെ പേടിച്ചിരിക്കാൻ വേണ്ടിയല്ല. എന്തിനാണെന്നറിയാമോ? അവന്റെ അമിത ബലത്തിലും ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ തീർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. തന്നെ യുദ്ധം ചെയ്യാൻ പോകരുത്, അതുകൊണ്ട് പറയാൻ വേണ്ടിയാണ്. തന്നെ യുദ്ധം ചെയ്യാൻ പോകരുത്, അവന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. ദൈവമായ കർത്താവ്.